അനശ്വരനായ യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളും. ഇന്ന് രാത്രിയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരു അവസരം കൂടെ ലഭ്യമായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 2000 ആണ്ടുകൾ കൊണ്ട് അവനിയുടെ എല്ലാ കോണുകളിലും അഖില ഭാഷകളിലും അഖില ജനതകളിലും അവിരാമം പ്രസംഗിക്കപ്പെടുന്ന ഏക വിഷയമാണ് സുവിശേഷം. 2000 ആണ്ടുകൾക്കിപ്പുറം ലോകത്തിൽ ഉണ്ടായിട്ടുള്ള യാതൊരു ചിന്താഗതിയെയും മാറ്റം കൂടാതെ നിലനിൽപ്പില്ല എന്ന് ചിന്തിപ്പിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിച്ച, കാലത്തെ പ്രേരിപ്പിച്ച, കാലം കണ്ട കരുത്തേറിയ സന്ദേശമാണ് സുവിശേഷം. ജനകോടികളിൽ പരിവർത്തനത്തിന്റെ വിത്തുവാകിയ പവിത്ര സന്ദേശമാണ് സുവിശേഷം. പാർല മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമദൈവം ആസൂത്രണം ചെയ്ത പവിത്ര പദ്ധതിയുടെ വിശദീകരണമാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ വിഷയത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 16:13 മുതലുള്ള ചില വേദസൂക്തങ്ങൾ ഉദ്ധരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾ. തന്റെ പരിചയ ശിശുഷയുടെ ഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തികച്ചും നാടകീയമായി തന്റെ ശിഷ്യന്മാരോട് ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. രണ്ട്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ഈ രണ്ട് ചോദ്യത്തിനും ബൈബിളിൽ നിന്ന് രണ്ടടരുകളായുള്ള മറുപടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എന്റെ പ്രമേയത്തിലേക്ക് വിനീതമായി ക്ഷണിച്ചുകൊള്ളും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അന്നും ഇന്നും ജനങ്ങളുടെ ഇടയിൽ വിഭിന്നമായ അഭിപ്രായഗതികളുണ്ട്. യേശു ക്രിസ്തുവിനെ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഏറ്റവും വലിയ പരിഷ്കൃതവാദി എന്ന് പറയുന്ന ആളുകളും അതോടൊപ്പം തന്നെ മഹത്തായൊരു ത്യാഗി എന്ന് വിശേഷിപ്പിക്കുന്നവരും എല്ലാം ലോകത്തിലുണ്ട്. അതോടൊപ്പം യേശുക്രിസ്തുവിനെ മശിഹയായി അംഗീകരിക്കുന്ന അനേക കോടികൾ ലോകത്തിലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നാനാ തുറകളിൽപ്പെട്ടതായ ആളുകൾ വിഭിന്നമായ അഭിപ്രായഗതികൾ വെച്ചു പുലർത്തുന്നവരാണ്. ഈ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബൈബിൾ എന്ത് പറയുന്നു എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ. കർത്താവിന്റെ ഒന്നാമത്തെ ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു, ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്. അതിന് കാരണം ജനങ്ങളുമായി സമ്പർക്കം ചെയ്യുന്ന ആളുകളാണ് ശിഷ്യന്മാർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വത്സര ശിഷ്യന്മാർ ആധുനിക പ്രസംഗകരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. ആധുനികരായ പ്രസംഗകർ പഴയ നാടകത്തിലെ രാജാവ് വേദിയിൽ പ്രത്യക്ഷനാകുന്നതുപോലെ പ്രത്യക്ഷപ്പെട്ട് പ്രസംഗം കഴിഞ്ഞ് ഊളിയടിച്ചു പോകുന്നവരാണ്. എന്നാൽ അപ്പോസ്തലന്മാർ അങ്ങനെയല്ല, ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരാണ്. ജനസമ്പർക്ക പരിപാടിയുള്ളതുകൊണ്ട് ജനാഭിപ്രായം അവർക്ക് അറിയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. എന്റെ വാക്കുകൾ കേൾക്കുകയും എന്റെ ഉപദേശങ്ങൾ ഗ്രഹിക്കുകയും എന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ അഭിപ്രായങ്ങൾ ജനങ്ങൾ വിവിധ നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതിന് പത്രോസ് പറയുന്ന മറുപടി ഇതാണ്, ചിലർ പറയുന്നു ഏലിയാവെന്ന്, ചിലർ പറയുന്നു യിരെമ്യാവെന്ന്, ചിലർ പറയുന്നു യോഹന്നാ സ്നാപകനെന്ന്, എന്നാൽ വേറെ ചില പറയുന്നു പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഭാഗം ആളുകളുടെ അഭിപ്രായഗതിയാണ്. ചിലർ പറയുന്നു ഏലിയാവെന്ന്. ഏലിയാവ് ക്രിസ്തുവിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിൽ പ്രവർത്തിച്ചിരുന്ന വലിയൊരു പ്രവാചകനായിരുന്നു ഏലിയാവ്. അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചാൽ ആകാശം ആണ്ടുകൾ കടഞ്ഞു നിൽക്കുകയും അപ്പനുറുക്കുകൾ അനേകമായി പെരുകുകയും ചെയ്യും. അത്ഭുതം ചെയ്ത, അടയാളം ചെയ്ത ധീരനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ഒരു 780 വർഷങ്ങൾക്ക് ശേഷം പാലസ്തീന്റെ വിശാലമായ മരിക്കാടുകളിൽ നിന്നുകൊണ്ട് ഏതാനും അപ്പനുറുക്കുകൾ എടുത്തു വാഴ്ത്തി ജനലക്ഷങ്ങളെ പരിപോഷിപ്പിക്കുന്ന, അത്ഭുതം കൊണ്ട് അവരെ അമ്പരപ്പിക്കുന്ന നസറായനായ യേശുവിനെ കണ്ടപ്പോൾ ആളുകൾ ആശ്ചര്യ പരതന്ത്രരായി പറഞ്ഞിരിക്കുകയാണ്, ഇത് അത്ഭുതം ചെയ്യുന്ന പ്രവാചകൻ ഏലിയാവ് വന്നിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. പഴയ പ്രവാചകന്മാർ പിന്നെയും പിന്നെയും ഉത്ഥാനം ചെയ്ത് വന്ന് ജനത്തെ ഉദ്ബോധിപ്പിക്കും എന്നുള്ളത് അന്നത്തെ ആളുകളുടെ ധാരണയായിരുന്നു. ഏലിയാവ് വരുമെന്ന് അവർ ദീർഘകാലങ്ങൾക്ക് മുമ്പ് തന്നെ കാത്തിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ വരുവാനുള്ള ഏലിയാവ് നീയാണോ എന്ന് ചോദിക്കേണ്ടി വന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ കണ്ട ആളുകളാണ് പറയുന്നത് ഇതാ ഏലിയാവ് വന്നിരിക്കുന്നു. ഇനി ഒരു വിഭാഗം അവർ പറഞ്ഞു, ഇല്ല, ഇവൻ യിരെമ്യാവാണ്. യിരെമ്യാവ് ക്രിസ്തുവിനും 600 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ പ്രവർത്തിച്ച മറ്റൊരു പ്രവാചകനാണ്. ഇസ്രായേലി ജനത്തിന് വരുവാൻ പോകുന്ന ദുരന്തം ദൂരവേ കണ്ടുകൊണ്ട് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായ നെബൂഖദ്നേസർ
രക്തസൈന്യം യെരുശലേമിലേക്ക് വരുന്നതും അവിടെ പവിത്ര ദൈവാലയം വിളിച്ചു നിർത്തുന്നതും അവിടെ ആളുകളെ കൂട്ടം കൂട്ടമായി കൊന്നെടുക്കുന്നതുമായ കാഴ്ച ദൂരവേ കണ്ടുകൊണ്ട് ഇസ്രായേലിലെ ജനത്തിനു വേണ്ടി കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയ കഥനത്തിന്റെ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. 600 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിൽ അവതരിച്ചതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ യെരുശലേം ദൈവാലയത്തിന്റെ പ്രാന്തത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഈ ഒരു 40 വർഷം കൂടെ കഴിയുമ്പോൾ റോമൻ ചക്രവർത്തി ടൈറ്റസ് സസൈന്യം അവിടേക്ക് വരുന്നതും അവിടെ പവിത്ര ദൈവാലയം വിളിച്ചു നിർത്തുന്നതും അവിടെ ആളുകളെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുന്നതും അവിടെ യുവാക്കന്മാരെ അടിമച്ചന്തകളിൽ നിൽക്കാൻ നിർത്തിയിരിക്കുന്നതുമായ കാഴ്ചവ ദൂരവേ കണ്ടുകൊണ്ട് അവരുടെ ദുരന്തത്തെക്കുറിച്ച് പ്രവചിച്ച് പ്രവാചകനായ യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്നു. ഇത് ജനത്തിന് വേണ്ടി കരയുന്ന പ്രവാചകൻ. അതുകൊണ്ട് ജനത്തിന് വേണ്ടി കരയുന്നത് കൊണ്ടാണ് ഇവനെ യിരെമ്യാവെന്ന് വിളിച്ചത്. ഇനി വേറൊരു വിഭാഗം ആളുകൾ അല്ല, ഇവൻ യോഹന്നാ സ്നാപകനാണ്. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. കാരണം യോഹന്നാ സ്നാപകനും യേശുക്രിസ്തുവിനും തമ്മിൽ 6 മാസത്തെ പ്രായ വ്യത്യാസമേയുള്ളൂ. എന്നാൽ യോഹന്നാ സ്നാപകൻ ഇപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തനത്തിന്റെ ഏതാണ്ട് പ്രാരംഭത്തോടടുത്ത് തന്നെ യോഹന്നാൻ കളച്ഛേദം ചെയ്യപ്പെട്ടു. യോഹന്നാന്റെ അതേ ആത്മാവിലാണ് യേശുക്രിസ്തു പ്രസംഗിക്കുന്നത്. യോഹന്നാൻ കേവലം ആളുകളെ നോക്കിയിട്ട് സർപ്പസന്തതികളെ എന്ന് വിളിച്ചു എങ്കിൽ തെല്ലും കൂസാതെ യേശു അങ്ങനെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ യോഹന്നാ സ്നാപകൻ അന്നത്തെ ജനത്തെ നോക്കിയിട്ട് ചീറിപ്പറയുന്ന പദപ്രയോഗങ്ങൾ അന്നത്തെ യഹൂദ സമൂഹത്തിന്റെ സ്ഥൂലഗാത്രത്തിൽ എഴുതുകൊള്ളിക്കുന്ന കൂരമ്പിന്റെ പ്രയോഗമായിരുന്നു. അല്പം കൂടെ മാറ്റി പറഞ്ഞാൽ യോഹന്നാൻ മരച്ചുവട്ടിൽ വെച്ച കോടാലി യേശുക്രിസ്തു കൈകളിൽ ആഞ്ഞു വീശിയപ്പോൾ യഹൂദ പാഴ്മരക്കൂട്ടങ്ങൾ അറ്റുവീഴുകയായിരുന്നു. അതുകൊണ്ട് യോഹന്നാ സ്നാപകന്റെ വാക്കുകൾ കേട്ട് ജനിച്ചതായ കാറുകളുള്ള ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് യോഹന്നാന്റെ അതേ ആത്മാവിലാണ് ഇവനും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന ഒരു ധാരണ പിശക്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. യോഹന്നാ സ്നാപകനും യേശുക്രിസ്തുവിനും തമ്മിൽ സാരമായ അന്തരമുണ്ടായിരുന്നു. യോഹന്നാ സ്നാപകൻ ലോകത്തിൽ വന്നപ്പോൾ അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, വീര്യപ്രവൃത്തികളില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവോ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും അനവധിയായ അകമ്പടിയോടുകൂടി അനുഗ്രഹീതമായ കുതിരക്കുളമ്പടിയോടുകൂടിയാണ് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് അനുഗ്രഹീതമായിരിക്കുന്ന ഉപദേശം കേട്ട് ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ യോഹന്നാൻ വന്നിരിക്കുന്നു എന്ന്. ഇവിടെ അല്പം കൂടെ വിശദീകരിക്കണം. യോഹന്നാ സ്നാപകനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയേറെ ശക്തമായിരുന്നു, തീഷ്ണമായിരുന്നു. യോർദാന്റെ തടങ്ങളിൽ വന്നുകൂടിയ സാധാരണക്കാരായ ആളുകൾ അവരെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളിൽ 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, ഭക്ഷണപദാർത്ഥമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. അതിനുശേഷം യോഹന്നാ സ്നാപകനോട് അന്നത്തെ റോമാ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ചുങ്കക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ ന്യായമായി മാത്രം പിരിച്ചെടുക്കണം, അന്യായമായി ഒന്നും പിരിച്ചു പോകരുത്. അതിനുശേഷം റോമൻ പട്ടാളക്കാർ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്യായമായ ശമ്പളം വാങ്ങരുത്, നിങ്ങൾ ശമ്പളം മതി എന്ന് വെപ്പിൽ കോഴയായി ഒന്നും വാങ്ങിപ്പോകരുത്. ഇങ്ങനെ സാധാരണക്കാരെ നോക്കി, ഉദ്യോഗസ്ഥന്മാരെ നോക്കി, റോമൻ പട്ടാളക്കാരെ നോക്കി അവരോട് ഉത്ബോധിപ്പിച്ച ഈ യോഹന്നാ സ്നാപകനായിട്ട് അല്പം കൂടെ കഴിഞ്ഞപ്പോൾ തന്റെ മുഖം മറ്റൊരു മണ്ഡലത്തിലേക്ക് തിരിക്കുകയുണ്ടായി. അന്നത്തെ ഗലീല നാടുവാഴിയായിരുന്ന ഹെരോദാവിന്റെ അന്തപുരത്തിനകത്ത് നടക്കുന്ന അന്തർനാടകം കണ്ടുകൊണ്ട് സ്വന്തം അനുജന്റെ ഭാര്യയെ വെപ്പാട്ടിയായി വച്ചിരിക്കുന്ന പാപം കണ്ട്, പന്തികേട് കണ്ട്, ന്യായപ്രമാണ ലംഘനം കണ്ടുകൊണ്ട് അദ്ദേഹം ചീറിപ്പറയുന്ന പദപ്രയോഗം, അല്ലയോ ഹെരോദാവേ, നീ ചെയ്യുന്നത് ഏറ്റവും ഭയാനകമായിരിക്കുന്ന ന്യായപ്രമാണ ലംഘനമാണ്, പാപമാണ്. പക്ഷേ സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ മഹാരാജാവിനെയാണ് അദ്ദേഹം തൊട്ടിരിക്കുന്നത്. കാര്യം ഹൃദയ കലാശിക്കയില്ല. പണ്ട് തമിഴം പറഞ്ഞതുപോലെ ആട്ടെ പിടിച്ച് ഇപ്പോൾ മരുന്നെടുത്ത് വിട്ടാർ. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടുന്ന് വരുവാൻ പോകുന്നു എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് യോഹന്നാൻ. ആ യോഹന്നാൻ ഇപ്പോൾ അന്നത്തെ മഹാരാജാവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അങ്ങ് ചെയ്യുന്നത് ശരിയല്ല എന്ന്. പക്ഷേ അത് പറഞ്ഞപ്പോൾ യോഹന്നാന് കൊടുക്കേണ്ടി വന്ന വില തലയായിരുന്നു. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു, യോഹന്നാ സ്നാപകനെ തല കൊയ്തെടുക്കട്ടെ എന്ന്, താളത്തിൽ വെക്കട്ടെ എന്ന്, താളം തുള്ളിക്കട്ടെ എന്ന്. രാജകൽപ്പനയ്ക്കെതിരില്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പടയാളികൾ അദ്ദേഹത്തിന് തല കൊയ്തെടുത്ത് താളത്തിൽ വെക്കുകയുണ്ടായി. 12 വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് താളം തുള്ളിക്കുവാൻ അല്ലയോ ഹെരോദാവേ നിനക്ക് കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ധീരനായ പ്രവാചകന്റെ തല താളത്തിലിരുന്നു കൊണ്ട് കാലങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവനീതിയുടെ ശബ്ദ തരംഗം പിടിച്ചു കെട്ടുവാൻ കഴിയുന്ന യാതൊരു രാജാധികാരവും ഇന്നയോളം ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ തർജന ഗർജന പാടവമാർന്ന് അനുഗ്രഹീതമായ ഈശ്വരവചനത്തെ പിടിച്ചു ചെയ്യുവാൻ കഴിയുന്ന യാതൊരു അധികാരവും ഇന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെയും കുറെ പാപങ്ങൾ വിചാരിക്കുന്നത് ക്രൈസ്തവരെ ഗളഹസ്തം ചെയ്താൽ അതോടുകൂടി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം അവസാനിക്കുമെന്നാണ്. ഞാൻ അതിനപ്പുറം വിശദീകരിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആരുടെയും അധികാരത്തിന്റെ കീഴിൽ ആരുടെയും മൂർച്ചയേറിയ വാളിന്റെ മുറകളുടെ മുമ്പിൽ വരച്ചിട്ടുള്ളതല്ല കാൽവരിയുടെ കൽപ്പദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ സുവിശേഷം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. യോഹന്നാ സ്നാപകന്റെ ഈ തടുല പ്രഭാഷണങ്ങൾ കേട്ട് അന്നത്തെ ആളുകൾ അമ്പർ നിൽക്കുമ്പോഴാണ് ഇതാ വരുന്നു യേശു ക്രിസ്തു. അതേ ശൈലി അദ്ദേഹം തുടർന്നപ്പോൾ ആള് പറഞ്ഞു, ഇതാ യോഹന്നാ സ്നാപകൻ. അദ്ദേഹത്തിന്റെ അതേ ആത്മാവിലാണ് യേശു ക്രിസ്തു പ്രസംഗിക്കുന്നത്. ചിലർ പറയുന്നു ഏലിയാവെന്ന്, ചിലർ പറയുന്നു യിരെമ്യാവെന്ന്, ചിലർ പറയുന്നു യോഹന്നാ സ്നാപകനെന്ന്. ഇനിയും മറ്റു ചിലരുടെ അഭിപ്രായം കൂടെ പറയുമ്പോൾ ആദ്യ ഭാഗത്തിന് വിരാമം വീഴും. നമുക്ക് രണ്ടാമത്തെ മറ്റൊരു ഭാഗത്തേക്ക് വരാം. ബൈബിൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ദയവായി നോക്കണം. അവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ ശമര്യ എന്ന് പറയുന്ന നാട്ടിൽ, സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ യാക്കോബിന്റെ കിണറ്റിന്റെ കരയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവ്. ഈ കർത്താവായ യേശു ക്രിസ്തു ശമര്യയിലെത്തുന്നതിനെ കുറിച്ച് അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ശമര്യ ഒരു പുതിയ ആവിർഭാവമാണ്. BC 721 അസീരിൻ ചക്രവർത്തിയായിരുന്ന ഷൽമനേസർ ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ശേഷം പകരം കൊണ്ടുവന്ന് പാർപ്പിച്ച ആളുകളാണ് ഇവിടെ പാർത്തിരുന്നത്. ആ ജനാവലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ അന്നത്തെ ലോകത്തിൽ അഫ്ഗാനിസ്ഥാൻ മേഖലകളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന ഈ ആളുകൾ ഇവിടെ വന്ന് കുറെ കാലം താമസിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആ നാട്ടിൽ വന്ന് പാർത്തതായ ഈ വിദേശികളായ ആളുകൾക്ക് പലവിധമായ പീഡകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം, മഹാമാരി, കൂടെ കൂടെ ഉണ്ടാകുന്നതായ അവരുടെ കൃഷിനാശം, ഇതൊക്കെ ആവർത്തിച്ച് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രാജാവിനോട് അവർ ആവലാതി പറഞ്ഞു, രാജാവേ ഈ നാട്ടിൽ ഞങ്ങൾക്ക് പാർക്കാനൊക്കെ ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുവാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്വദേശത്തേക്ക് ഞങ്ങളെ മാറ്റണം. രാജാവ് ഉടനെ അതിനെക്കുറിച്ച് ആലോചിച്ചു. താൻ ആക്രമിച്ച് കീഴടക്കിയതായ ഈ നാട്ടിൽ തന്റെ ജനം തന്നെ പാർക്കണം. താൻ പ്രവാസികളായി പിടിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരെ അങ്ങോട്ട് വിടുന്നത് അപകടമാണ്, അവരവിടെ താമസിച്ചേ തീരൂ. അതിനുവേണ്ടി രാജാവ് അവരെ അവിടെ താമസിപ്പിക്കണമെങ്കിൽ ഇവർക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾ മാറണം. രാജാവ് ഉടനെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ സംഭവിക്കുന്നു അതറിയാൻ വേണ്ടി നേരെ ജ്യോതിഷന്മാരെ, പ്രശ്നക്കാരെ സമീപിച്ചു. ഏത് കാര്യം വന്നാലും നമ്മുടെ ആളുകൾ സാധാരണ സമീപിക്കുന്ന പ്രശ്നക്കാരെയാണ്. നമ്മുടെ റാവു സഹിതം എന്ന് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ആ റാവു സഹിതം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം വന്ന പ്രശ്നക്കാരനെയും ജ്യോതിഷനെയും വലയം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. തിബരിയോസ് ചക്രവർത്തി മുതലും ഇത് തന്നെയാണ് ചരിത്രം. റോമൻ ചക്രവർത്തിമാരുടെ ചുറ്റും ഒരു മാന്ത്രിക വലയം തന്നെ ഉണ്ടായിരുന്നു, മന്ത്രവാദിമാരും ജ്യോതിഷന്മാരും. അപ്പോൾ ഇവിടെയും ഈ ജനം ഇപ്പോൾ BC 721 അന്നത്തെ അസീറിൻ ചക്രവർത്തിയോട് പറഞ്ഞിരിക്കുന്നതാണ്, ഈ നാട്ടിൽ ഞങ്ങൾക്ക് പാർക്കാനൊക്കെയില്ല. രാജാവ് പറഞ്ഞു, നിങ്ങളവിടെ താമസിക്കണം, അതിന് പരിഹാരം ഉണ്ടാക്കാം. ഈ ജ്യോതിഷന്മാരോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇതിന് പ്രശ്നത്തിന്റെ പരിഹാരം? പ്രശ്നത്തെക്കുറിച്ച് പറയുന്ന ജ്യോതിഷം തന്നെയാണല്ലോ പ്രശ്ന പരിഹാരവും പറയേണ്ടത്. ആ രാജാവിനോട് അവർ പറഞ്ഞതിങ്ങനെയാണ്, പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ജീവനുള്ള ദൈവത്തെ ഭജിക്കുന്നവരാണ്, എന്നാൽ ഇപ്പോൾ വന്ന് താമസിക്കുന്ന ആളുകൾ വിഗ്രഹാരാധികളാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ കോപമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം. ഉടനെ രാജാവ് ചോദിച്ചു, എന്താണ് ഇതിന്റെ പരിഹാരമാർഗം? അതിനവർ തന്നെ പറഞ്ഞുകൊടുത്തു, ഈ യഹോവയുടെ മാർഗം ഈ ജനത്തെ ഒന്ന് പഠിപ്പിച്ചാൽ മതി, അവർ യഹോവയെ കൂടെ ഭജിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്ന്. രാജാവ് അതിനുവേണ്ടി അന്വേഷിച്ചു, ആരെയെങ്കിലും കിട്ടാനുണ്ടോ? ഒരു ലേവ്യനെ കിട്ടി. ഏത് കാലത്തും കുറഞ്ഞ കൂലിക്ക് കിട്ടുന്ന ഒരു വിഭാഗമാണ് ഉപദേശി പരിഷ. അവരെ കിട്ടിയപ്പോൾ ഒരു ലേവ്യനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. ഇയാൾ നേരെ അവിടെ ചെന്ന് അവരോട് 10 കൽപ്പനകളൊക്കെ പഠിപ്പിച്ചു. യഹൂദന്മാരുടെ ന്യായപ്രമാണം ശരിയായി പഠിപ്പിക്കുകയും യഹോവയുടെ 7 ഉത്സവങ്ങളെക്കുറിച്ച് ശരിയായി പഠിപ്പിക്കുകയും അതോടൊപ്പം യഹൂദ പിതാക്കന്മാരെ കുറിച്ച് പറയുകയും ഉൽപ്പത്തി മുതൽ ഉള്ളതായ പഞ്ചപുസ്തകങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ മോശയുടെ ഗ്രന്ഥപഞ്ചകം അവർ സ്വീകരിച്ചു. അതിന്റെ തൊട്ടുപിന്നാലെ യഹൂദന്മാരുടെ ഉത്സവങ്ങൾ 7 അവർ സ്വീകരിക്കുകയുണ്ടായി. അതിന്റെ തൊട്ടുപിന്നാലെ അവർ മറ്റ് പിതാക്കന്മാരെയും സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ കാലം കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഈ ശമര്യരെന്ന് പറയുന്ന വർഗം ഒരു പ്രധാന രീതിയിലേക്ക് മാറുന്നതാണ്. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ശമര്യർ ഇപ്പോൾ ഗെറസീം മലയിൽ ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി. അവിടെ പണ്ട് യഹൂദന്മാരാണ് താമസിച്ചിരുന്നത്, വിഗ്രഹക്ഷേത്രങ്ങളില്ലായിരുന്നു. എന്നാൽ അന്ന് അവിടെയുണ്ടായിരുന്ന ഇസ്രായേലിലെ ഗോത്രങ്ങൾ ഇരട്ട കാളക്കുട്ടിയെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചിരുന്നു. ആ കാളക്കുട്ടിയുടെ സ്ഥാനത്ത് ഇദ്ദേഹം 20 തരം വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ ഈ ശമര്യരെന്ന് പറയുന്ന വർഗം 20 വിഗ്രഹങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ച് വിഗ്രഹാരാധികളായി എന്ന് മാത്രമല്ല, യെരുശലേമിനോട് മത്സരിച്ച് ഒരു ക്ഷേത്രം കൂടെ ഉണ്ടാക്കിയപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇവർ വാസ്തവത്തിൽ നമ്മുടെ വർഗത്തിൽപ്പെട്ടവരല്ല, ഇവരെ സംബന്ധിച്ചോളം വിദേശികളാണ്, ഇവിടെ വന്നു പാർക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നു, നമ്മുടെ ന്യായപ്രമാണം അതുപോലെ സ്വീകരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാരെ അംഗീകരിക്കുന്നു, നമ്മുടെ ഉത്സവങ്ങളെ ആചരിക്കുന്നു, നമുക്കെതിരെ മത്സരിക്കുന്നു. അതുകൊണ്ട് ഇവരുമായി സഹവർത്തിത്വത്തിന് സാധ്യമല്ല. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ യോഹന്നാനിന്റെ സുവിശേഷം 4:9 വായിക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ ശബരിയിലെത്തിയിരിക്കുകയാണ്. ശബരിയിലത്തെ കർത്താവായ യേശുക്രിസ്തു ശമരിയിൽ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ യാക്കോബിന്റെ കിണറ്റിന്റെ കരയിലിരിക്കുകയാണ്. ആ സമയത്താണ് ശബരിയിലെ ഒരു വനിത വെള്ളം കോരാൻ വരുന്നത്. ആ ശബരി ആ വനിത വെള്ളം കോരാൻ വന്ന സമയത്താണ് കർത്താവ് ചോദിക്കുന്നത്, കുടിപ്പാൻ തരിക. ആശ്ചര്യ പരതന്ത്രയായ അവൾ യേശുക്രിസ്തുവിനെ അടിമുടി വീക്ഷിച്ചിട്ട് അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യാസിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? ഇതിനും ഒരു പശ്ചാത്തലമുണ്ട്. യഹൂദന്മാരാരും സാധാരണ നിലയിൽ ശമരിയിലൂടെ പോകുകയില്ല. രണ്ടു മൂന്ന് കാരണങ്ങൾ. ഒന്ന്, ശമരിയിലൂടെ യഹൂദന്മാർ യെരുശലേമിലെ പെരുന്നാളിന് പോകുമ്പോൾ അവരെ ശവിക്കാനായിട്ട് ഈ ശമരിയരെന്ന് പറയുന്ന വർഗം അവിടെ ഇവിടെ കൂട്ടം കൂടി നിൽക്കുമായിരുന്നു. ചിലപ്പോൾ അവരെ അപകടപ്പെടുത്താറുമുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിനും പുറമേ ഈ വർഗമാണെങ്കിൽ ഇവർക്ക് പലവിധമായ പീഡകളും ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിൽ യേശുക്രിസ്തു എന്ന യഹൂദൻ നേരെ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ ശമര്യാസിയോട് അവൻ പറഞ്ഞു, കുടിപ്പാൻ തരിക, യാതൊരു കാരണവശാലും ഒന്ന് രണ്ട് കാര്യം അവിടെ സംഭവിക്കാൻ പാടില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒന്ന്, യാതൊരു യഹൂദന്മാരും സാധാരണയായി ഒറ്റയ്ക്ക് ഒരു സ്ത്രീയോട് സംസാരിക്കാറില്ല. നമ്മുടെ രാജ്യത്തും ഈ സമീപകാലം വരെ ഈ മര്യാദ പാലിച്ചിരുന്നു. ഇപ്പോൾ ഉപദേശിമാർക്ക് പോലും ഈ മര്യാദയില്ല. എന്നാൽ ഒറ്റയ്ക്ക് സാധാരണ സ്ത്രീകളോട് സംസാരിക്കാറില്ല. അത് ഒന്നാമത്തെ കാര്യം. അതാണ് ശിഷ്യന്മാർ വന്നപ്പോൾ ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്നത്, അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു എന്ന്. രണ്ടാമത്തെ കാര്യം, യഹൂദന്മാർക്ക് ഇവർക്കും തമ്മിൽ യാതൊരു കാരണവശാലും ബന്ധമില്ലാത്തതുകൊണ്ട് കുടിപ്പാൻ ചോദിക്കുകയില്ല. സാധാരണ റബിമാർ പറയുന്നത് ഇങ്ങനെയാണ്, ശബരിയിലെ വെള്ളം പന്നിയുടെ ചോരയേക്കാൾ നിഷിദ്ധമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവളോട് വെള്ളം ചോദിക്കാൻ സാധ്യമല്ല. മൂന്നാമത്, ശബരിയർക്ക് ഇപ്പോൾ യഹൂദന്മാർ ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുന്നു. ഈ വർഗത്തോട് ബന്ധം പുലർത്തുന്നത് ഒരിക്കലും യഹൂദന് ചേർന്നതല്ല. ഏതെങ്കിലും യഹൂദൻ ശബരിയുടെ മണ്ണിൽ കാലുകുത്തുക പോലും ഇല്ല. അവർ സാധാരണയായിട്ട് അല്പം വളഞ്ഞ വഴിക്ക് പോയാലും ശബരിയിലൂടെ പോകുകയില്ല. ഇങ്ങനെ എത്രയോ കാലം കൊണ്ട് യഹൂദന്മാർക്കും ശബരിയർക്കും തമ്മിലുള്ള സമ്പർക്കം അറ്റുപോയി. അവിടെ ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, കുടിപ്പാൻ തരിക എന്ന് യേശു ചോദിച്ചപ്പോൾ ശബരിയാസി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ യഹൂദനായിരിക്കെ ശബരിയാസിയായിരിക്കുന്നു എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? ഒരു അനുബന്ധ കുറിപ്പ്. യഹൂദന്മാർക്കും ശബരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. നിങ്ങൾക്ക് തമിഴ് മലയാളം തരുമോ? ഇതെന്താ വാസിയെങ്കിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ കർത്താവായ യേശുക്രിസ്തുവോട് ചേർന്നത്, നീ കുടിപ്പാൻ തരിക. ആശ്ചര്യ പരന്തരയായ അവൾ യേശുവിനെ നോക്കി ചോദിച്ചത് ഇങ്ങനെയാണ്, നീ ആശ്രമത്തിൽ നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞെങ്കിൽ. ഞാൻ ആ ഭാഗം അല്പം വിശദീകരിച്ചത് താഴോട്ട് വരാം. കർത്താവായ യേശുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ശമര്യാസി പറയും, നീ ഒരു യഹൂദനാണ്, എന്നോടെങ്ങനെയാണ് കുടിപ്പാൻ ചോദിക്കുന്നത്? യേശുക്രിസ്തുവിനെ ഇപ്പോൾ അവൾ വീക്ഷിക്കുന്നു, യഹൂദൻ. അപ്പോൾ ചിലർ പറയുന്നു ഏലിയാവെന്ന്, ചില പറയുന്നു യിരമ്യാവെന്ന്, ചില പറയുന്നു യോഹന്നാ സ്നാപകനെന്ന്, വേറെ ചില പറയുന്നു പുരാതന പ്രവാചകന്മാരിലൊരുത്തനെന്ന്. ഇനിയും മറ്റു ചിലർ കരുതുന്നത് യേശുക്രിസ്തു യഹൂദനെന്നാണ്. യേശുക്രിസ്തു യഹൂദൻ എന്നുള്ള കാര്യത്തിൽ പക്ഷാന്തരമില്ല. എന്നാൽ യേശുക്രിസ്തു സാധാരണ യഹൂദനാണല്ല എന്ന് മനസ്സിലാക്കണം. ഒരു സാധാരണ യഹൂദനാണെങ്കിൽ ഒരിക്കലും ശബരിയുടെ മണ്ണിൽ കാലുകുത്തുകയില്ല. ഒരു ശരാശരി യഹൂദൻ എന്തുകൊണ്ടും ഒരു ശബരിയാവനോട് അഭിമുഖം നടത്തുകയില്ല, അവരോട് കുടിപ്പാൻ ഒട്ടും ചോദിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ അവനൊരു സാധാരണ യഹൂദനല്ലെന്ന് അവൻ മനസ്സിലാക്കണം. യഹൂദന്മാർ ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുന്ന ഈ മണ്ണിലാണ് ഇപ്പോൾ യേശു എത്തിയിരിക്കുന്നത്. അവൻ അവളോട് ചോദിച്ചു, കുടിപ്പാൻ തരിക. മതത്തിനും മനുഷ്യനും മനുഷ്യനും മധ്യേ, മനുഷ്യനുണ്ടാക്കി വെച്ച മതത്തിന്റെ മതിലിടിച്ചു മാറ്റിക്കൊണ്ട് മനുഷ്യനും മനുഷ്യനും മധ്യേ, മനുഷ്യരാശി ഉണ്ടാക്കി വെച്ച ഐത്തത്തിന്റെ അടിവേറത്തുകൊണ്ട് യേശു എന്ന സാക്ഷാൽ യഹൂദൻ ശബരിയുടെ മണ്ണിൽ കാലുകൂത്തി യഹൂദന്മാർ ശാപം കൽപ്പിച്ച് ഐത്തം കൽപ്പിച്ച് അടിമത്വം കൽപ്പിച്ച് പതിത്വം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുന്ന പെണ്ണിനോട് കുടിപ്പാൻ തരിക. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിൽ അന്തർലീനമായിരിക്കുന്നത് കൃഷ്ണൻകുട്ടിയുടെ ഭാഷയത്തിൽ ഇങ്ങനെയാണ്, ദൈവത്തിന് യാതൊരുവിധമായ വർഗഭേദവുമില്ല, ജാതിബന്ധങ്ങളില്ല, ദൈവം ജാതി വ്യത്യാസം ഉണ്ടാക്കിയിട്ടേയില്ല. അതുകൊണ്ട് യഹൂദനെന്നോ യവനെന്നോ യാതൊരു ഭേദവും ദൈവത്തിനില്ല. മുഖപക്ഷമില്ലാത്തവനായ ദൈവം എല്ലാവരും ഒരുപോലെ വീക്ഷിക്കുന്നത് കൊണ്ട് എല്ലാവരോടും സമ്പർക്കം പുലർത്തുന്നതാണ്. ഈ വലിയ ആശയമാണ് യേശു ക്രിസ്തു തെളിയിച്ചത്. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് എല്ലാവരോടും സഹവർത്തിത്വം പുലർത്തണം. അവന് ശമര്യനെന്നും യഹൂദനുമില്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയ അന്നത്തെ യഹൂദന്മാർ മറ്റുള്ളവരെല്ലാം വിളിച്ചിരുന്ന പുറജാതി നായ്ക്കൾ ശമര്യർക്ക് അല്പം കൂടെ മാന്യത കൊടുത്തു എന്ന് പറയാനൊക്കെയില്ല. അവരെയും വേർതിരിച്ചിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യേശു എത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്, കുളിപ്പാൻ തരിക. രണ്ട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ രണ്ട് വസതികളുണ്ട്, ഭക്ഷണം, വിവാഹം. ഈ രണ്ടുമാണ് ജാതിയെ നിലനിർത്തുന്നത്. ജാതി എങ്ങനെയെങ്കിലും നിലനിർത്തണമെങ്കിൽ ഇത് രണ്ടും പാലിക്കണം. അതിലിപ്പോൾ ഹോട്ടലിൽ സമ്പ്രദായം വന്നതോടുകൂടി മിക്കവാറും ഭക്ഷണത്തിന്റെ കാര്യം പോയിരിക്കുകയാണ്. മിക്കവാറും എല്ലാവരും എവിടെയെങ്കിലും വിശന്നാൽ എവരും കഴിക്കുമെന്നുള്ള സ്ഥിതി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം വിവാഹമാണ്. വിവാഹത്തിന്റെ പ്രശ്നത്തിലും ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ജാതി വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കണം. ദൈവം ജാതി വ്യത്യാസം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പറച്ചുവെച്ച പന്തുരുകുലം ഇവിടെ ഉണ്ടാകുമായിരുന്നു. വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണന് തണ്ടാലപ്പെണ്ണിൽ 12 കുട്ടികൾ ജനിക്കുമായിരുന്നില്ല. ഇന്നും ജാതി വ്യത്യാസം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ശാപമാണ്. ഇത് മാറ്റുവാൻ കഴിയില്ല. ചാതുർവണ്യം മയാശ്രേഷ്ഠമെന്ന് പറയോ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുമ്പോൾ യേശു ക്രിസ്തു ജാതി വ്യത്യാസത്തിന്റെ അടിവേരറക്കുകയാണ്. പ്രിയസ്നേഹയെ, കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു, ദൈവത്തിന് ജാതിയോ മതമോ വർഗവന്മ ഭേദങ്ങളോ ഉച്ചനീച തട്ടുകളോ ഇല്ല. യഹൂദനെന്നും യവനെന്നും ശകരെന്നും ദാസനെന്നും ബർബരനെന്നും നീഗ്രോ എന്നും വെള്ളക്കാരനെന്നും ആര്യനെന്നും അശനെന്നും വ്യത്യാസമില്ലാതെ എല്ലായിടത്തുമുള്ള എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമദർശിയായ ദൈവം. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് ജാതി വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെടുമായിരുന്നില്ല. നാം എല്ലാം വിശ്വാസികളായി തീരുകയില്ല. നിങ്ങളാരും ക്രിസ്ത്യാനികളാവുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സ്വർഗത്തിന്റെ അനശ്വരമായിരിക്കുന്ന അവതാരമായ കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു, ദൈവത്തിന് ജാതി വ്യത്യാസമില്ല. അല്പം കൂടെ വിശദീകരിച്ചാൽ ഇവിടെ ഒന്ന് വിശദീകരിച്ചേ തീരുകയുള്ളൂ. ദൈവത്തിന് ജാതി വ്യത്യാസമില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് ജാതി വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിയ കാളയും കഴിയും നടക്കുന്ന റോഡിൽ, നായും നരിയും നടക്കുന്ന റോഡിൽ ഇരിക്കാലി മനുഷ്യനെ നടക്കാൻ പാടില്ലെന്ന് വിധി എഴുതി വെച്ച മനുവിന്റെ നീതിശാസ്ത്രം ഉത്തേജിതരം ഉദ്ഘോഷമായിരുന്നതല്ലേ ഇന്ത്യൻ മണ്ണ്, കേരള ഭൂമി. പൊതുക്കുളത്തിൽ കുളിക്കുവാൻ അവകാശമില്ലാത്ത, പൊതുനിരത്തിൽ നടക്കുവാൻ അവകാശമില്ലാത്ത, സാമാന്യ മര്യാദകൾ പാലിക്കുവാൻ അവകാശമില്ലാത്ത അടിമത്വത്തിന് വിധിക്ക വർഗമല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. ബ്രാഹ്മണനെ കണ്ടാൽ, നായരെ കണ്ടാൽ ജാതിക്രമത്തിന് 64, 32, 16 അടി ക്രമത്തിൽ മാറി നിൽക്കണമെന്നല്ലേ ഇവിടുത്തെ ധർമ്മശാസ്ത്രം. എന്നാൽ മറിച്ചൊരു കാര്യം ഓർത്തിരിക്കണം, ക്രൈസ്തവ സന്ദേശം ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ് ഇതിന് കുറെയൊക്കെ മാറ്റം വന്നു തുടങ്ങിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ ലോകത്തിൽ ലോകത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം ക്രിസ്തീയമായ സന്ദേശമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നുണ്ട്. ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ അവശ ക്രിസ്ത്യൻ പ്രശ്നം എന്നൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ക്രിസ്ത്യാനിയിൽ അവശനുണ്ടായത്? അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്, ഉണ്ടാക്കി വെച്ചവരോട് ചോദിക്കേണ്ടതാണ്. ക്രിസ്ത്യാനിയിൽ എങ്ങനെ അവശനുണ്ടായി? ഇപ്പോൾ അവർ വിളിക്കും ദളിത് ക്രിസ്ത്യാനികൾ എന്നാണ്. ദളിത് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അവശമെന്ന് പറഞ്ഞാലും വേണ്ടില്ല. എന്നാൽ ക്രിസ്ത്യാനിയിൽ അവശമുണ്ടാകാൻ പാടില്ല. നിർഭാഗ്യവശാൽ വടക്കോട്ടി എന്നാൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ പറയുന്നത് AD 52 സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ ഇറങ്ങിയ കാലം മുതൽ അന്ന് ബ്രാഹ്മണരാം നമ്പൂതിരിമാരായ 4 കുടുംബക്കാരെ മാമോദീസ മുഖ്യ അംശപടിയും പൗരോഹിത്യം സമ്മാനിച്ച് വാഴിച്ചു വെച്ചു. തള്ളി കല്യാങ്ക ശങ്കരപുരി പകലോമറ്റ 4 കുടുംബക്കാർക്ക് പതിച്ചു കൊടുത്തിരിക്കുകയാണ് പൗരോഹിത്യം എന്നാണ് വടക്കുള്ള സുറിയാനിക്കാർ പറയുന്നത്. എന്നാൽ 1st century ഇവിടെ നമ്പൂതിരിമാർ ഇല്ലായിരുന്നു എന്നുള്ളത് ചരിത്രം അറിയുന്ന മറ്റൊരു സത്യം. അത് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് വേറൊരു സത്യം. എന്നാൽ മറിച്ചൊരു കാര്യം ഓർക്കണം, എന്നാൽ ഇവിടെ വന്നതായ സെന്റ് തോമസ് ആകട്ടെ ബ്രാഹ്മണരോട് മാത്രമേ സുവിശേഷം പറയൂ എന്ന് അദ്ദേഹത്തിന് ശാഠ്യമുണ്ടായാൽ ചാട്ട കൊണ്ടടിക്കേണ്ടതാണ്. സകലജാതികളോടും പ്രസംഗിക്കാനാണ് യേശു പറഞ്ഞത്. ബ്രാഹ്മണനോട് മാത്രം പ്രസംഗിക്കാനല്ല, അതുകൊണ്ട് യഹൂദനോട് മാത്രമല്ല, അവിടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സകലജാതിക്കും വേണ്ടിയുള്ള സന്ദേശം. അത് എല്ലായിടത്തുമുള്ള എല്ലാവരോടും സകലജാതികളും പ്രസംഗിക്കാൻ പറഞ്ഞാൽ സെന്റ് തോമസ് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു തരികയാണ്, ദൈവത്തിന് ജാതിയോ മതമോ ഇല്ല. പിന്നെ നമുക്കിവിടെ ഒരു സർക്കാരുണ്ട്, ഈ സർക്കാരിന് മര്യാദ എന്ന് പറയുന്നത് ഇല്ലേ ഇല്ല. എങ്ങനെ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഈ INDCക്കാരുടെ പ്രകടനം ഇതിലേ പോകുമ്പോൾ, ഞങ്ങൾ ഇവിടുത്തെ മയക്ക് വെച്ച് യോഗം നടത്താൻ പെർമിഷൻ വാങ്ങിച്ചിരിക്കുമ്പോൾ, ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഒരു തരത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പരിസരത്ത് വന്നൊന്ന് ഉച്ചഭാഷന് ഉച്ചൈസ്വരം മുഴക്കുമായിരുന്നില്ല. അവരുടെ കാർത്തികേയനായാലും അവരുടെ ആന്റണിയായാലും ഇത് മര്യാദകേടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ അടുത്ത ഇലക്ഷൻ വോട്ടിന് വരുമ്പോൾ ഈ തെറ്റാണെന്ന് ഓർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അവിടെ ഇവിടുത്തെ സർക്കാർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവർ പറയുന്നത് ജാതി വ്യത്യാസം ഇല്ലാതാക്കണം, പക്ഷേ ജോലി ചോദിക്കുമ്പോൾ ജാതി ചോദിക്കും. അതാണ് ഈ സർക്കാർ വിരോധാഭാസം. രണ്ടാമത്തെ കാര്യം മറ്റൊന്നുകൂടെ മനസ്സിലാക്കണം, ജാതി ഇല്ലാതാകണമെന്നാണ് എല്ലാവരും പറയുന്നത്. സർക്കാർ അതിനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് സർക്കാർ പറയുന്നത് സവർണവർഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ, സവർണവർഗത്തിൽപ്പെട്ട ഒരുത്തൻ കല്യാണം കഴിച്ചാൽ സർക്കാർ സമ്മാനം കൊടുക്കും, ഉദ്യോഗം കൈയോടെ കൊടുക്കും, സമ്മാനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ചുരുക്കിപ്പറം യുക്തിവാദി സംഘടന എന്നൊരു സംഘടനയുണ്ട്. അവരും പറയുന്നത് മിശ്ര വിവാഹം നടത്തിയവരെ ഞങ്ങൾ വാസ്തവത്തിൽ കൂടുതൽ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഭാഷാപരമായി തെറ്റാണ്, ആശയപരമായും തെറ്റാണ്. യുക്തി മിശ്ര വിവാഹം എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഈ മിശ്ര വിവാഹം എന്ന് പറഞ്ഞാൽ? ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കെട്ടിയാൽ അതിനെ മിശ്ര വിവാഹം എന്നൊരിക്കലും വിളിക്കാൻ നിവൃത്തിയില്ല. നേരെ മറിച്ച് മിശ്ര വിവാഹം എന്ന് പറയണമെങ്കിൽ ഒരു പുരുഷൻ ഒരു പശുവിനെ കല്യാണം കഴിക്കണം. അതല്ലെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു പെൺ കഴുതയെ കല്യാണം കഴിക്കണം, അത് മിശ്ര വിവാഹമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് മിശ്ര വിവാഹം എന്ന് വിളിക്കാൻ ഏത് യുക്തിയാണുള്ളത്, ഏത് ഭാഷയാണുള്ളത്, ഏത് ആശയമാണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവം ജാതി വ്യത്യാസം ഉണ്ടാക്കിയിരുന്നെങ്കിൽ വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണന് ചണ്ടാലപ്പെണ്ണിൽ 12 കുട്ടികൾ ജനിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ദൈവത്തിന് ജാതിയോ മതമോ വർഗ്ഗഭേദങ്ങളോ ഉച്ചനീത തട്ടുകളോ ഇല്ല. അഖിലാണ്ടകാരകനായ ദൈവം മാനവരാശിയെ ഒന്നായി കാണുന്നവനാണ്. ഈ മഹാദൈവത്തിന്റെ മനസ്സലിവ് ഈ നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. യേശു ക്രിസ്തു ശബരിയിൽ ചെന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രധാനപ്പെട്ടതായ ആശയം വിശദീകരിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് അനുഗ്രഹീതമായ പ്രഖ്യാപനം അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒരു അപ്പവും പാനപാത്രവും വിളമ്പുക. ഇതിന്റെ പേരാണ് തിരുവത്താഴം. തിരുവത്താഴമെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ യഹൂദനൊന്നും യവനനൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുകയാണ് സുവിശേഷം. ഇവിടെ വരുമ്പോഴാണ് പള്ളിക്കകത്തെല്ലാം നമ്മൾ ചെന്നാൽ ഇത് കേൾക്കാൻ കഴിയും. പള്ളിയിൽ ചെന്നാൽ അച്ഛൻ കാസായും പീലാസായും പുന്തക്കോസിലെ പാസ്റ്ററാണെങ്കിലും തടയുക, അദ്ദേഹം തിരുവത്താഴത്തിന്റെ പാരപാത്രങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് പറയുന്നതാണ്, പ്രിയമുള്ളവരെ നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. അനേകമായ ഗോതമ്പ് മണി ഇടിഞ്ഞു പൊടിഞ്ഞൊരപ്പമായിരിക്കുന്നത് പോലെ പലരായ നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. ഒരപ്പത്തിന്റെ അംശങ്ങൾ ഒരു പാനപാത്രത്തിന്റെ പങ്കാളികൾ. മണി 10 പള്ളി പിരിഞ്ഞ ആളുകൾ പുറത്ത്, അതാ കൊല്ലം മത്തായി, ഇതാ പുലയൻ ചാക്കോ, ഇതാ കുറവൻ തോമ. പള്ളിക്കകത്ത് നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്ന്. പള്ളിയുടെ പുറത്ത് വന്നപ്പോൾ കൊല്ലം മത്തായി, പുലയൻ ചാക്കോ, കുറവൻ തോമ, ഇതെങ്ങനെ ഉണ്ടായി? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ക്രിസ്ത്യാനിയിൽ ഇങ്ങനെ അവസരം ഉണ്ടായി? പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം കൂടെ മറക്കണം, ഇന്ന് നമുക്കിത് മനസ്സിലായിട്ടില്ല. ഇത് തന്നെയാണ് എവിടെയും കണ്ടുവരുന്നത്. ദൈവത്തിനുണ്ടോ ജാതി? അതുകൊണ്ട് ദൈവത്തിനുണ്ടോ വർഗഭേദം? അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ ഉന്നതവനായ കർത്താവായ യേശു ക്രിസ്തു എന്ന പുത്രൻ ഈ ബന്ധം ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവം മനുഷ്യവർഗത്തിന് മധ്യേ യാതൊരു വിധമായി വിടവും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ശമര്യാസിയോട് അവിടുന്ന് പറഞ്ഞു, കുടിപ്പാൻ തരിക. അവിടുന്ന് ചോദിച്ചവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. നീ ഒരു യഹൂദനാണ്, ശമര്യാസി ഇപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, നീ ഒരു യഹൂദനാണ്. യഹൂദനാണ് എന്ന് പറഞ്ഞാൽ അവൻ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണ യഹൂദനാണെങ്കിൽ ഇവിടെ വരികയില്ല, സാധാരണ യഹൂദനാണെങ്കിൽ ഇവിടെ ഇവിടെ സംസാരിക്കുകയില്ല, സാധാരണ യഹൂദനാണെങ്കിൽ അവൻ ഒരിക്കലും കുടിപ്പാൻ ചോദിക്കുകയില്ല. എന്നാൽ അസാധാരണമായ യഹൂദനാണ് എങ്കിൽ ഇവൾ പറയും, നീ ഒരു യഹൂദനാണ്. ഇപ്പോൾ ഇവിടെയും കുറെയൊക്കെ പേരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു വിദേശിയാണ്, അദ്ദേഹം യഹൂദനാണ്, എന്തിനാണ് ഇന്ത്യയിൽ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് പ്രസംഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പ്രിയ സ്നേഹിതനായ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏത് അവതാര പുരുഷന്മാരെക്കാളും അംഗീകരിക്കുവാനും അനുകരിക്കുവാനും പ്രഖ്യാപിക്കുവാനും ഉള്ളാകുന്ന അനശ്വര പുരുഷവിശേഷമായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിലെ വായു ശ്വസിച്ച് ഇവിടെ ഉണ്ടാകുന്ന കപ്പയും മത്തിയും കൊണ്ട് കാലയാപനം ചെയ്യുന്ന ആളുകൾ, ഞങ്ങൾക്കിവിടെ ജീവിക്കുവാൻ, ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കുവാൻ, പ്രസംഗിക്കുവാൻ അധികാരമുണ്ട്. നിനക്ക് ആശയത്തെ ആശയമായി നേരിടുവാൻ കഴിയാത്തതുകൊണ്ടാണ് കത്തിയുമായി വരുന്നത്, കഴുത്തറുക്കുന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയ അവൻ പഠിപ്പിച്ചു സംബന്ധിച്ച് അനുഗ്രഹീതമായ ആശയം. ദൈവത്തിന് ഏതെങ്കിലും ഭൂപരപ്പിന് അളവ് തിരിച്ച് കുറിക്കാറുണ്ടോ? ഭൂമിശാസ്ത്രം വെച്ചാണോ ദൈവം ദൈവമായിരിക്കുന്നത്? സർവത്തിന്റെയും ദൈവം, സകല ഭൂമിയുടെ ഉടമയായിരിക്കും ദൈവം. അവൻ കടലും മലയും കൊണ്ട് അവതരിച്ച ഭൂഭാഗത്താണോ കഴിയുന്നത്? അതുകൊണ്ട് നീ യഹൂദനാണ്. ഇവിടെ ചില ചോദിക്കുന്നത് യേശുക്രിസ്തു വിദേശിയല്ലേ, ഇത് ചോദിക്കുന്നത് ഇവിടത്തെ വിദേശിയാണെന്ന് മനസ്സിലാക്കണം. മറിച്ചൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം, ഞാൻ പറയുന്ന എല്ലാ വാക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരികയില്ല. അത് കുറെ കൂടെ ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. മറിച്ച് നാം അറിയുന്നിടത്തോളം വെച്ച് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദനായി കാണുന്നത് അപകടകരമാണ്. അത് യഹൂദനാണെങ്കിലും ഞാൻ പിന്നാലെ അത് വിശദീകരിക്കും. എന്നാൽ സാധാരണ യഹൂദനല്ല, അനിതര സാധാരണ യഹൂദൻ, സാക്ഷാത് യഹൂദൻ. അവിടെ തെളിയിച്ചു ദൈവത്തിന് ജാതി വ്യത്യാസമില്ല. കുടിപ്പാൻ തരിയാൻ ചോദിച്ചപ്പോൾ അവനോട് അവളുടെ വാക്കുകൾക്ക് യേശു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പം കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവയ്ക്ക് തന്നെ തോന്നി, ഇവൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കേവലം യഹൂദനല്ല, അത് കൂടുതലായി എന്തോ പ്രത്യേകതയുണ്ട് എന്ന്. അപ്പോൾ ശൈലിയൊന്ന് മാറ്റി, അതാണ് വാക്യം 4:11. അവിടെ ഇപ്പോൾ യേശുവിനെ അവൾ വിളിക്കുന്നത് യഹൂദനെന്നല്ല, യജമാനനെ, അർത്ഥാൽ അവിടെ എഴുതിയിരിക്കുന്ന ഗുരു എന്നാണ്, മാസ്റ്റർ അഥവാ ഗുരു എന്നാണ് സംബോധന ചെയ്യുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവർ എന്നാണ് അർത്ഥം. ലോകത്തെ പഠിപ്പിക്കുന്ന എത്രയോ ഗുരുക്കന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഗുരുക്കന്മാരെ പോലെ ഒരു ഗുരുവല്ല നമ്മുടെ കർത്താവായ യേശു. ലോകത്തിലെ ഗുരുക്കന്മാരെല്ലാം ലോകത്തിൽ വന്ന് ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഗുരുക്കന്മാരെ പോലെ ഒരു ഗുരുവല്ല നമ്മുടെ കർത്താവായ യേശു. ലോകത്തിലെ ഗുരുക്കന്മാരെല്ലാം ലോകത്തിൽ വന്ന് ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ പഠിപ്പിക്കുവാൻ അനവധി ഗുരുക്കന്മാരുണ്ടായി. ഇന്ത്യയിലാണെങ്കിൽ യാജ്ഞവൽക്കൻ, ഉദ്ദാല, യാരുണി, ശേതകേതു തുടങ്ങിയുള്ള നിരവധി ഗുരുക്കന്മാർ. ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ചെന്നാൽ ചൈനയിൽ ലാവോസയും കൺഫ്യൂഷ്യസും, അതിന്റെ കുറെ കൂടെ അപ്പുറത്തേക്ക് ചെന്നാൽ അവിടെ കാണാൻ കഴിയുന്നത് പേഷ്യൻ നാടുകൾ, സ്വരാഷ്ട്രം. അതിന് അങ്ങേപ്പുറത്ത് ചെന്നാൽ നാം അറിയുന്ന പോലെ ഇസ്രായേലിലെ പ്രവാചകന്മാർ. മറുവശത്തേക്ക് വന്നാൽ അവിടെ കാണാൻ ഗ്രീസിലെ ആചാര്യന്മാർ. യേശു ക്രിസ്തു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നാണ് യഹൂദന്മാർ പറയുന്നത്. നീ പിന്നെ എങ്ങനെയാണ് ശാസ്ത്രം അറിയുന്നത്? അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എവിടെയെങ്കിലും ഞാൻ 10 അക്ഷരം പഠിച്ചു എന്നല്ല, ഇപ്പോൾ അവനെ ലോകം ഗുരു എന്ന് വിളിക്കാനുള്ള കാരണം എന്നാണ്. യഹൂദ റബിമാരുടെ റബിയായ നിക്കോദമോസ് അവനെ വിളിക്കുന്നത് റബി എന്നാണ്. മാത്രമല്ല അവനെ മറ്റുള്ളവരും വിളിക്കുന്നത് ഗുരു എന്നാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തു അവതാനം നേടുന്നത്? ലോകചരിത്രത്തിൽ അവതരിച്ച് ഉണ്ടായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞത് ഞങ്ങളെല്ലാം അറിയുന്നു എന്നല്ല, അറിവിനെ അന്വേഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ് പൂർത്തീകരിച്ചു എന്നല്ല, അറിവിനെ തേടുന്ന ജിജ്ഞാസുക്കൾ എന്നാണ് എല്ലാവരും പറയുന്നത്. മതത്തിൽ നിന്നുള്ള അറിവ് ലഭിക്കാത്തത് കൊണ്ട് അതിന്റെ പരിമിതിയുണ്ടെന്നാണ് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ദാർശനികനായ ബ്രൈട്ടൺ റസൽ പ്രഖ്യാപിച്ചത്. പിയസ്നേഹിലെ സോക്രട്ടീസ് പറഞ്ഞു, ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അറിവ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നോക്കിയ കാലമധ്യേ നിന്നുകൊണ്ട്, ലോകമധ്യേ നിന്നുകൊണ്ട് യേശു ആഹ്വാനം ചെയ്യുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തു എന്നെ മറ്റൊരുത്തൻ പോലും ഇങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല. എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു, എന്നോട് പഠിപ്പിൻ, അനന്തത പെടിഞ്ഞ വരിയിൽ ആഗമിച്ച് അഖിലലോക ജനകോടികളെയും അടുക്കലേക്ക് ആഹ്വാനം ചെയ്ത് അവരെയെല്ലാം അധ്യപനം ചെയ്യിക്കാമെന്ന് ആണയിട്ട് പ്രഖ്യാപിച്ച അധ്യാപകൻ അവനിൽ ആവിർഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ പറഞ്ഞു, എന്നോട് പഠിപ്പിൻ. അവനോട് പഠിച്ചവരൊക്കെയും പഠിച്ചവരാണ്, സാധാരണക്കാരായ മുഖ്യവന്മാർ അവനോട് പഠിച്ച് ലോകത്തെ പഠിപ്പിച്ച് പുരോഗമിച്ചവരാണ്. അന്നത്തെ സാധാരണക്കാരായ പത്രോസ്, യോഹന്നാൻ എഴുതിവെച്ച വാക്ക് ഇന്ന് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് അക്കമിട്ട് പുള്ളിയിട്ട് അതിനിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു എന്ന വിശ്വസ്തനായ ഗുരു വിശദീകരിക്കാൻ വളരെയുണ്ടെങ്കിലും സമയം പരിമിതം, വിഷയം വിസ്തൃതം വിട്ട് ഞാൻ അപ്പുറത്തേക്ക്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയവനായ ഗുരു തന്നെയാണ്. അവന്റെ പഠിപ്പിച്ചതായ മാർഗങ്ങളൊന്നും ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഒക്കെയില്ല. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യേശു ക്രിസ്തുവിനെ ഇപ്പോൾ ശബരിയാസി വിളിക്കുന്നത് ഗുരു എന്നാണ്. വലിയവനായ ഗുരു എന്നൊക്കെ സമ്മതിച്ചെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തിരുത്തവൾ കൊടുത്തു. നീ വലിയവനായ ഗുരുവാണ്, നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, കൊള്ളാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നീ പറയുന്നല്ലോ ആ ജീവന്റെ വെള്ളം തരാമെന്ന്. ആ ജീവന്റെ വെള്ളം തരാമെന്ന് പറയുന്നെങ്കിൽ നിന്റെ കയ്യിൽ പാത്രം ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ആരോപണം, ഗുരു എന്ന് സമ്മതിച്ചിട്ട് ആരോപണം ഉന്നയിക്കുകയാണ്.
ഇത് തന്നെ രാധ ഇവിടെയും പലരും ചെയ്തിട്ടുണ്ട്, വിവേകാനന്ദനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ഗുരു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചില ആരോപണങ്ങൾ, ശബരിയാസി പറയുകയാണ് നീ വലിയവനായ ഗുരുവാണ്, പക്ഷേ നിന്റെ കയ്യിൽ പാത്രമില്ല, വല്ലതും കൊടുക്കാമെന്ന് പറയുന്നവന്റെ കയ്യിൽ പാത്രം വേണമല്ലോ, എന്നാൽ പാത്രമില്ല, രണ്ട് ഈ കിണറിന് ആഴം വളരെയുണ്ട്, മൂന്ന് ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ യാക്കോബാണ്, നാല് ഞങ്ങൾ ഇനി നിന്നാണ് കാലങ്ങൾ കൊണ്ട് കോരുന്നത്, അവനേക്കാൾ നീ വലിയവനാണോ? ഇതാണ് ശബരിയാസിയുടെ ചില ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും. ഗുരു നീ വലിയവനായ ഗുരുവാണ്, എന്നാൽ അവിടുന്ന് പറയുന്ന പോലെ ജീവന്റെ വെള്ളം തരണമെങ്കിൽ അങ്ങയുടെ കയ്യിൽ പാത്രം വേണ്ടേ? ശരിയാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നെങ്കിൽ അവന്റെ കയ്യിൽ വല്ലതും വേണ്ടേ? കയ്യിൽ വല്ലതും ഉണ്ടായിരിക്കണം. നമുക്കറിയാം ബ്രഹ്മാവിന്റെ കയ്യിൽ ഏട്, ശിവന്റെ കയ്യിൽ തല ഓട്, ശിവന്റെ വിഷ്ണുവിന്റെ കയ്യിൽ ശംഖ ചക്രം ഗദാ പത്മം, ബുദ്ധന്റെ കയ്യിൽ ഭിക്ഷാപാത്രം. ഇനി ഇതിരിക്കട്ടെ, ബൈബിളിലേക്ക് വന്നാൽ മോശയെ നോക്കിയ ചെങ്കടലിനെ രണ്ടായി വലിച്ച അത്ഭുതത്തിന്റെ പടി, അകരനെ നോക്കിയ തളിർത്ത പൗരോഹിത്യത്തിന്റെ പടി, പ്രവാചകന്മാരെ നോക്കിയ കയ്യിൽ തൈലക്കൊമ്പ്, ഇനി അഭിഷേകം ചെയ്യാനുള്ള തൈലക്കൊമ്പ്, രാജാക്കന്മാരെ നോക്കിയ വാളും പരിചയം, എന്നാൽ യേശുക്രിസ്തുവിനെ നോക്കിയ കാലങ്ങൾക്ക് അപ്പുറത്തുനിന്ന് കാലത്തിന്റെ കൽപ്പടകൾ ഇറങ്ങി സുഖാറി എന്ന് പറയുന്ന കിണറ്റിന്റെ കയ്യിൽ കൈയും വീശി വന്നിരിക്കുന്ന കർത്താവിന്റെ കയ്യിൽ പാത്രമില്ല. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഗുരു നിന്റെ കയ്യിൽ പാത്രമില്ല, പിന്നെ എങ്ങനെയാണ് വെള്ളം തരുന്നത്? ഇന്നത്തെ ലോകത്തിലെ സകല ജനകോടികളും മതങ്ങളുടെ കർമ്മ കുടീരങ്ങളിലേക്ക് ചെന്ന്, മതങ്ങളുടെ ഗോപുരങ്ങളുടെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് തെണ്ടി യാചിക്കുകയാണ്, വല്ല ഇത്തിനും വേണ്ടി കൈക്കുമ്പ് നീട്ടി. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുക, അവൻ കൊടുക്കാമെന്നാണ് പറയുന്നത്, പക്ഷെ അവന് പാത്രത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇവന് പാത്രത്തിന് ആവശ്യമില്ലാത്തത്? എല്ലാം ഒഴിഞ്ഞ പാത്രങ്ങളുമായി നടക്കുന്ന മാനവരാശിയുടെ ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുവാൻ കഴിയുന്ന, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന സാക്ഷാൽ ദൈവജ്ഞാനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് പാത്രം ആവശ്യമില്ല. രണ്ട്, അവൾ പറയുന്ന ഇങ്ങനെയാണ്, കർത്താവേ നിന്റെ കയ്യിൽ പാത്രമില്ലെന്ന് മാത്രമല്ല, ഈ കിണറിന് ആഴം വളരെയുണ്ട്. അതിന്റെ ആഴം എന്ന് പറയും 100 അടി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ കിണറിന് ആഴമുണ്ട്, എങ്ങനെയാണിത് കോരിയെടുക്കുവാൻ നിനക്ക് സാധിക്കും? ആഴമുള്ള കിണറ് വളരെ സമ്മതിക്കാം. ഇന്നും അനേകർ പറയുന്ന, കർത്താവേ നീ നല്ലവനായ ഗുരുവാണ്, നിന്റെ ഉപദേശങ്ങൾ മെച്ചമാണ്, എങ്കിലും ഞങ്ങളുടെ കിണറുണ്ടല്ലോ വളരെയേറെ ആഴമുള്ളതാണ്. ഞങ്ങളുടെ ഫിലോസഫി, ഞങ്ങളുടെ മതം, ഞങ്ങളുടെ ആചാരം, ഞങ്ങളുടെ അനുഷ്ഠാനം, ഞങ്ങളുടെ കർമ്മം, ഞങ്ങളുടെ ധർമ്മം, ഇതെല്ലാം വളരെയേറെ ആഴമുള്ളതാണ്. ഞാനത് സമ്മതിക്കുന്ന വളരെയേറെ ആഴമുണ്ടെന്ന്, ആഴം പെരുത്ത കിണറുകളിൽ നിന്ന് കാലമത്രയായി കോരാൻ തുടങ്ങിയിട്ട് ആരുടെയും ദാഹം പോയിട്ടുണ്ടോ? ആഴം പെരുത്ത കിണറുകൾ, ആഴം പെരുത്ത കിണറുകളിൽ നിന്ന് കോരിയിട്ട് എന്താണ് കിട്ടിയത്? ഇവയെല്ലാം നോക്കിയാൽ ഈ ഫിലോസഫിയും ഈ തത്വചിന്തയും ഇതെല്ലാം കർമ്മവും ആചാരങ്ങളും ഈ ആഴമേറി ആശയങ്ങളിലൂടെ കടഞ്ഞ് കടഞ്ഞ് കടഞ്ഞു ചെന്നാൽ പതഞ്ഞ് പതഞ്ഞ് വരും, പദമാത്രം, വേറൊന്നും വരികയില്ല. നേരെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പ്രിയസേ, അവന് പാത്രത്തിന്റെ ആവശ്യമില്ല, രണ്ട് കിണറിന്റെ ആഴം അവനൊരു പ്രശ്നമല്ല. അവർ പിന്നെ പറഞ്ഞു, ഈ കിണറിന് ആഴമുണ്ടെന്ന് മാത്രമല്ല, ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബാണ്, നീ അവനേക്കാൾ വലിയവനാണോ എന്നാണ് ഇവിടെ ചോദ്യം. ഇത് കേട്ടാൽ തോന്നും കർത്താവായ യേശുക്രിസ്തു യാക്കോബിനേക്കാൾ തീരെ മോശമാണെന്ന്. ഈ കിണർ ഞാൻ ഒരു ഭൗതികമായ കിണർ എന്ന് പറയാൻ, കാലക്കതിരവന് കതിരൊന്ന് ചൂടായാൽ, അതായത് സൂര്യന് ചൂട് വർദ്ധിച്ചാൽ ഈ കിണർ വറ്റിപ്പോകുന്നതാണെന്ന് നമുക്കറിയാം. അതാണല്ലോ ഇവിടുത്തെ മിക്കമാരും 3-4 വർഷങ്ങൾക്ക് മുമ്പ് മലയാളക്കരയിൽ മഴ മാറി നിന്നപ്പോൾ മലയാളത്തിന്റെ മംഗമാരെല്ലാം മൺകുടവും ചെമ്പുകുടവും അലൂമിനിയം കുടവും ഒക്കെ എന്തി വയലും ഏലായും തോടുമൊക്കെ കാടുന്ന് വെള്ളത്തിന് വേണ്ടി തെണ്ടി നടന്നത്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇവിടെ ശുദ്ധജല വിതരണ പദ്ധതി എന്നൊരു സർക്കാർ പദ്ധതിയുണ്ട്, അത് പാപ്പരാണെന്ന് നമുക്കറിയാം. എന്നാൽ മറിച്ചൊരു കാര്യം ഓർത്തിരിക്കണം, ഇവിടെ വെള്ളത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. ഈ ശബരിയാസിയോട് കർത്താവ് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത്, കർത്താവ് ഈ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്, കാലക്കതിരവന് ചൂടം നേരിയാൽ, കാലാവസ്ഥയ്ക്ക് മാറ്റം വന്ന് വന്നാൽ, ഭൂമി ഒന്ന് കരിഞ്ഞാൽ കിണർ തന്നെ കാണുകയില്ല. ഈ വറ്റിപ്പോകുന്ന കിണറും വറ്റിപ്പോകുന്ന ഉറവയും നീ അവനെ ഈ യാക്കോബിനേക്കാൾ വലിയവനാണോ? യാക്കോബിനേക്കാൾ വലിയവനല്ല ഇവൻ, കിണറിനുള്ള കൊടുത്തവനല്ല, കിണറിന് ഉറവയെ ഉണ്ടാക്കിയ ഉറവിടമാണിവൻ. അതുകൊണ്ട് കിണറിന്റെ ഉറവയുണ്ടല്ലോ, ആ ഉറവുകളെ ഉണ്ടാക്കിയ സകലത്തിന്റെയും ഉറവയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അത് അല്പം കൂടെ വിശദീകരിച്ചാൽ, നീ യാക്കോബിനേക്കാൾ വലിയവനാണോ? ഇവൻ യാക്കോബിനേക്കാൾ വലിയവനല്ല, യാക്കോബിന്റെ അപ്പനായ ഇസ്രായേലിന്റെ അപ്പനായ അബ്രഹാമിനേക്കാൾ വലിയവനാണ്, അവന്റെ പിതാവായിരിക്കുന്ന ആദത്തേക്കാൾ വലിയവനാണ്, ദൂതന്മാരെക്കാൾ വലിയവനാണ്. എബ്രായലേഖനം 1-ാം അധ്യായം മുതൽ പറഞ്ഞാൽ സമയം പോകും. 1 മുതൽ എബ്രായലേഖനം 1:1-3 വരെ പ്രവാചകന്മാർ ദൂതന്മാരെക്കാൾ വലിയവനായ ഒന്നിന്റെ നാല് മുതൽ രണ്ടിന്റെ എട്ട് വരെ, ദൂതന്മാരെക്കാൾ വലിയവനായ മൂന്നിന്റെ ഒന്ന് മുതൽ ആറ് വരെ, മോശയേക്കാൾ വലിയവനായ നാലിന്റെ ഒന്ന് മുതൽ ആറ് വരെ, യോശുവയേക്കാൾ വലിയവനായ അടുത്ത അധ്യായങ്ങളിലേക്ക് നാം പുരോഹിതന്മാരെക്കാൾ വലിയവനായ, ദൈവാലയത്തെക്കാൾ വലിയവനായ, യാഗങ്ങളെക്കാൾ വലിയവനായ കർത്താവായ യേശു ക്രിസ്തു, നീ ആ യാക്കോബിനേക്കാൾ വലിയവനാണോ? ഇവൾ പറയുന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബ്. ഇത് പറയുന്നതിനെ തെറ്റാണ്. ഇവയ്ക്ക് യാക്കോബ് പിതാവാകണമെങ്കിൽ അബ്രഹാം പിതാവാകണം. അബ്രഹാം പിതാകാൻ രണ്ട് മാർഗമുണ്ട്. ഒന്ന് വിശ്വാസത്താൽ ആകാം, രണ്ട് അവന്റെ പരമ്പരയിൽ ജനിക്കണം. രണ്ട് ബന്ധുവും ശബരാസിക്കില്ല. അതുകൊണ്ട് വല്ലവരുടെ അപ്പനെ കയറി അപ്പനെന്ന് വിളിക്കുന്ന അപഹാസ്യത അതല്ല ഇവിടെ അടക്കുന്നത്. ആരുടെയെങ്കിലും അപ്പനെ അപ്പനെന്ന് വിളിക്കുന്നത് മര്യാദയാണോ? ശബരാസി ഇപ്പോൾ വിളിക്കുന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബ്. വാസ്തവത്തിൽ യാക്കോബിന്റെ പരമ്പരയിലാണ് നമ്മുടെ കർത്താവായ യേശു വരുന്നത്. അവനോടാണ് പറയുന്നത് നീ ഈ കിണർ തന്ന യാക്കോബിനേക്കാൾ വലിയവനാണോ? ഇനി ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഈ സംഭാഷണം അല്പം കൂടെ പുരോഗമിച്ചു. അടുക്കുംതോറുമാണ് നമുക്ക് ആളെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഇത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശമര്യാസിക്ക് തോന്നി ആരോട് ഞാൻ സംസാരിക്കുന്നുവോ അവൻ ഉദ്ദേശിച്ചതുപോലെ കേവലം യഹൂദനോ കേവലം ഒരു ഗുരുവോ അല്ല, അതിലുപരിയായ ചില മേന്മകളുള്ളവനാണ്. അതുകൊണ്ട് അവനോട് പറഞ്ഞു, ഗുരു ഏതായാലും ഈ ജീവന്റെ വെള്ളം നീ തരാമെന്ന് പറയുന്നു, ആ വെള്ളം ഇവിടത്തോളം ഒന്ന് കോരാതിരിക്കേണ്ടതിന്, എന്റെ ദാഹം തീരേണ്ടതിന് ആ വെള്ളം ഒന്ന് തരണം. ഉടനെ കർത്താവിന്റെ മറുപടി വാക്യം 16:4 എഴുതിയിരിക്കുന്നു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക, വെള്ളം വേണോ തരാം, പക്ഷേ നീ ചെന്ന ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. ഇടുക്കി പോലെയാണ് ഈ വാക്ക് അവർക്ക് ഉപയോഗിക്കുന്നത്. നീ ചെന്ന ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഉടനെ അവൾ പറയുന്നത് ഗുരു എനിക്ക് ഭർത്താവില്ല. ഇത് അവൾ വളരെ ധൈര്യമായിട്ടാണ് പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല. യേശുവിന്റെ മറുപടി ഇതാണ്. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നീ പറയുന്നത് സത്യം തന്നെ, എന്നാൽ അടുത്ത വാക്യം 18, നിനക്ക് ഭർത്താക്കന്മാർ 5 ഉണ്ടായിരുന്നു ഭൂതകാലം, ഇപ്പോൾ ഒരുത്തനുണ്ട് വർത്തമാനകാലം, അവനും ഭർത്താവല്ല ഭാവികാലം. ശമര്യാസിയോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഭൂതകാലം എനിക്കറിയാം, 5 ഭർത്താക്കന്മാർ, നിന്റെ വർത്തമാനകാല ജീവിതം എനിക്കറിയാം, ഇപ്പോൾ ഒരുത്തനുണ്ട്, നിന്റെ ഭാവിയും എനിക്കറിയാം, ഇവനും നിന്നെ വിട്ടേച്ചു പോകും. ഇതാണ് കർത്താവ് പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞാൽ, ശമര്യാസിയുടെ ഭൂത വർത്തമാന ഭാവികാലങ്ങൾ ഉന്നം വിളയ്ക്കാതെ ഉള്ളതുപോലെ ഉള്ളു തുറന്ന് അറിയുവാൻ കഴിയുന്ന ഉജ്ജ്വല നയനവീതിയോടുകൂടിയ കർത്താവായ യേശുവിന്റെ മുമ്പിലാണ് അവൾ വന്നുപെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ മൈതാനി ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും നന്നായി അറിയുവാൻ കഴിയുന്ന നസ്രായനായ യേശു ക്രിസ്തു അവന്റെ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണിന് മുമ്പിൽ ആരും മറിഞ്ഞിരിക്കുന്നില്ല. എല്ലാം അറിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ആരും മറഞ്ഞിരിക്കുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കിയ നമ്മുടെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. ശിഷ്യന്മാർ കൂടെയുണ്ട്. ഫിലിപ്പിനെ വിളിച്ചിട്ട് അധിക സമയമായിട്ടില്ല. ഫിലിപ്പ് ഇപ്പോൾ കൂടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫിലിപ്പ് യേശു നടന്നു പോകയിൽ നഥനയേൽ എന്നൊരുത്തനെ കണ്ടു. യോഹന്നാൻ 1:42-49 അവിടെ വായിക്കുന്നത്, നഥനയേലിനെ കണ്ടിട്ട് ഫിലിപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ നസറായനായ യേശു ക്രിസ്തു എന്ന് പറയാൻ ഒരു കാരണം കൂടെ അവിടെയുണ്ട്. ഫിലിപ്പ് അവിടെ ഒരു അത്തിമരത്തിന്റെ നിഴലിൽ ഇരിക്കുകയായിരുന്നു. ഉടനെ ചെന്ന് ഇവൻ പറഞ്ഞത്, അല്ലയോ നഥനയേലെ നോക്ക്, നീ വായിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവൻ ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് പറയാൻ കാരണം യഹൂദന്റെ ദേശീയ വൃക്ഷമാണ് അത്തി. അതിന്റെ ചുവട്ടിൽ നിന്ന് പ്രായേണ അവർ തണൽ കൊള്ളുകയും അതോടൊപ്പം തന്നെ ന്യായപ്രമാണം വായിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ആളുകളെല്ലാം വേനൽക്കാലത്തിലും മറ്റും വരുമ്പോൾ ചീട്ട് കളിക്കാനായിട്ട് കൂടും. അവിടെ ചെന്ന് ക്ലാവർ ആടുതന്നെ സ്ത്രീയുടെ അധ്യായങ്ങൾ അടിച്ചു നീക്കി കുണുക്കുമിട്ടിരിക്കുന്ന കാണാം. ഇതുപോലെ തന്നെയാണല്ല, നേരെ മറിച്ച് ഇവിടെ നോക്കിയ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവരിപ്പോൾ ഈ തണലിരുന്നു കൊണ്ട് ന്യായപ്രമാണം വായിക്കണം. ഈ ന്യായപ്രമാണം വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇവരോട് പറയുന്നത്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവർ ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു. ഉടനെ അവരുടെ ചോദ്യം, എവിടെ നിന്നാണ് വരുന്നത്? നസറേത്ത് നിന്ന് വല്ല നന്മയും വരുമോ? എഴുന്നേറ്റ് വന്ന് കാണുക. ഉടനെ അവർ എഴുന്നേറ്റ് വരികയാണ്. വരുന്നവടെ മഥനയിലിനെ കണ്ടുകൊണ്ട് യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല. അവന്റെ ചോദ്യം, നീ എന്നെ എവിടെ വെച്ചറിയും? യേശു ക്രിസ്തുവിന്റെ മറുപടി, അല്ലയോ നഥനയേലെ എവിടെ വെച്ചറിയുമെന്നാണ് നീ ചോദിക്കുന്നത്? 1, അത്തിയുടെയിൽ ഇരിക്കുമ്പോൾ തന്നെ. 2, ഫിലിപ്പിനെ വിളിക്കുമ്പോൾ. കൃഷ്ണകുട്ടിയുടെ ഭാഷ്യം, നീ എവിടെ വെച്ചറിയുമെന്നാണ് ചോദിക്കുന്നത്? അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നീ പാപം ചെയ്ത് അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ നിന്റെ പിതാവുണ്ടല്ലോ, നിന്നെ മാത്രം അറിയാമെന്നല്ല, എനിക്ക് നിന്നെയും അറിയാം, നിന്റെ അപ്പനെയും അറിയാം. ആദം അവൻ പാപം ചെയ്ത് അത്തിവൃക്ഷത്തെ അഭയം ചൊല്ലി ഇരുന്ന കാലം മുതൽ അറിയാം. എവിടെ വെച്ച്? അത്തിയുടെ തണലിൽ വെച്ച്. അവിടെ വെച്ച് തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെ വെച്ച്? അത്തിയുടെ കീഴിൽ വെച്ച്. 2, എവിടെ വെച്ചറിയും? ഫിലിപ്പ് നിന്നെ വിളിക്കും മുമ്പ് ഇതാ നസറായനായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്, ഈ രക്ഷിതാവ് വരുന്നു എന്നുള്ള വാർത്ത നീ കേൾക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തന്നെ അറിയാം. അല്പം കൂടെ വിശദീകരിച്ചാൽ, അമ്മയുടെ ഗർഭാശയത്തിൽ പിണ്ഡാകാരമായിരുന്ന കാലം മുതൽ എന്നെ അറിയുന്നവനാണ്, നിന്നെ അറിയുന്നവനാണ്, നമ്മെ അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന് ആരും മറന്നിരിക്കുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതലുള്ള അധ്യായങ്ങൾ എന്റെ കയ്യിലേക്ക് തന്ന് അറിയുന്നു എന്ന വാക്കിൽ ഊന്നിക്കൊണ്ട് ഒരു വ്യാഖ്യാനത്തിന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും. 1 അധ്യായത്തിൽ നഥനയേലിനെ അറിയുന്ന, 2 അധ്യായത്തിൽ കാനായിലെ കല്യാണ വീട്ടിന്റെ കലവറയിൽ വീണില്ല എന്നുള്ള കഥന വൃത്താന്തം അറിയുന്ന, 3 അധ്യായത്തിൽ രാത്രിയിൽ തന്റെ അടുക്കലെത്തി നിൽക്കുന്ന നിക്കോദമോസ് എന്ന യഹൂദറബിയുടെ ജീവിത വൃത്താന്തം അറിയുന്ന, 4 അധ്യായത്തിൽ ശബരിയുടെ ഗണത്തിന്റെ കരയിൽ നിൽക്കുന്ന ശബരിയാസിയുടെ ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ ഉന്നം പിടയ്ക്കാതെ ഉള്ളതുപോലെ അറിയുന്ന, 5 അധ്യായത്തിൽ ബെഡസ്താക്കുളത്തിന്റെ കരയിൽ ആണ്ടുകൾ 38 കൊണ്ട് രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ അറിയുന്ന, 6 അധ്യായത്തിൽ വിശന്ന് വരിയുന്ന ജനകോടികളുടെ ആധ്യാത്മികമായ വിശപ്പിനെ കുറിച്ചറിയുന്ന, 7 അധ്യായത്തിൽ ദാഹിച്ചു വലയുന്ന ജനകോടികളുടെ ആധ്യാത്മിക ദാഹത്തെ കുറിച്ചറിയുന്ന, 8 അധ്യായത്തിൽ അന്ധകാരത്തിൽ നാമഗ്നമായി പോരിക്കുന്ന ലോകത്തിന്റെ അന്ധകാര അവസ്ഥ അറിയുന്ന, 9 അധ്യായത്തിൽ 2 കണ്ണും നഷ്ടപ്പെട്ട് അന്ധതയിൽ ആണ്ടുപോയ മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അന്ധകാര അവസ്ഥ അറിയുന്ന, 10 അധ്യായത്തിൽ നാഥനില്ലാതെ ചിതറിപ്പോയ ഇസ്രായേലിന്റെ അനാഥ അവസ്ഥ അറിയുന്ന, 11 അധ്യായത്തിൽ ഒരേ ഒരു സഹോദരൻ മരിച്ച് കഥനവും കണ്ണുനീരുമായി കഴിയുന്ന ഇരു സഹോദരിമാരുടെ കഥന വൃത്താന്തം അറിയുന്ന, 12 അധ്യായത്തിൽ തന്നോടൊപ്പം ബന്ധിക്കിരിക്കുന്ന യൂദയുടെ ഹൃദയം അറിയുന്ന, 13 അധ്യായത്തിൽ മാളിക മുറിയിൽ ശിഷ്യന്മാരെ അറിയുന്ന, 14 അധ്യായത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി അറിയുന്ന, 15 അധ്യായത്തിൽ സാക്ഷാൽ മുന്തിരിവള്ളി അറിയുന്ന, 16 അധ്യായത്തിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ശിഷ്യന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത് അറിയുന്ന, 17 അധ്യായത്തിൽ തനിക്ക് ഭവിക്കാൻ പോകുന്നത് അറിയുന്ന, 18 അധ്യായത്തിൽ ലോകത്തിന് ഭവിക്കാൻ പോകുന്നത് അറിയുന്ന നസറായനായ യേശു ക്രിസ്തു സർവജ്ഞാനിയായ ദൈവത്തിന്റെ പുത്രൻ, അവൻ ആരും തന്നെ മറിഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാട്ടാക്കടയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നസറായനായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ ദൃഷ്ടി വലയത്തിൽ എല്ലാവരും ഒരുപോലെ നഗ്നവും മലർന്നതുമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു ആവർത്തിച്ച് 7 സഭകളോടും പറയുന്നത്, ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ ജീവിതം അറിയുന്നു എന്നാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോടെല്ലാം ഇത് ആവർത്തിക്കുകയാണ്, നിന്നെ എന്നെ നന്നായി അറിയുന്ന നസറായനായ യേശു ക്രിസ്തു അവൻ ആരും മറന്നിരിക്കുന്നില്ല. അവളുടെ ജീവിതത്തിലേക്ക് വില ചൂണ്ടി യേശു. ഭർത്താക്കന്മാർ 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുത്തനുണ്ട്, അവനും ഭർത്താവല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അവൾ പറഞ്ഞു, ഗുരു നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു, അഥവാ യജമാനനെ നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. പ്രവാചകന്റെ ജോലി ജീവിതത്തിന്റെ അന്തർഭാഗത്ത് ഒളിഞ്ഞുകിടക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരിക. ഇവിടെ കുറെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അവരെല്ലാം കാശി വിരിക്കാൻ നടക്കുന്ന പാർട്ടികളാണ്. ണ്ടല്ലോ ഈ പ്രവാചകനായ യേശു ക്രിസ്തു എന്ന പ്രവാചകൻ ശമര്യാസി ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഒരു പ്രവാചകനെന്ന് കാണുന്നു. ഇന്ന് ലോകത്തിൽ 57 കോടി മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രവാചകനായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞെങ്കിൽ കുറെ കഴിഞ്ഞ പാപത്തിലേക്ക് വില ചൂണ്ടിക്കഴിഞ്ഞപ്പോൾ അവൾ വിട്ടില്ല. അവൾ പറഞ്ഞു ഇങ്ങനെയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണ്, എനിക്ക് ഭർത്താക്കന്മാർ 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുത്തനുണ്ട്, അവനും നാളെ വിട്ടേച്ചു പോകും. കാര്യമൊക്കെ ഇങ്ങനെയാണെങ്കിലും ഞാൻ പതിതയാണെങ്കിലും ആരാധന ഇന്ന് വരെ മുടക്കിയിട്ടില്ല. ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ യെരുശലേമിൽ ആരാധിക്കുന്നു. ആരാധന എന്ന പൊതുതത്വം കൊണ്ട് പാപിണിയായ നീയും പവിത്രനായ നീയും ഒരുപോലെയാണ്, നമ്മൾ രണ്ടുകൂട്ടരും തുല്യ സമത്വമാണ് ഇവിടെ. ആരാധന എന്ന പൊതുതത്വത്തിൽ നമ്മൾ രണ്ടുകൂട്ടരും ഒരുപോലെയാണ്. വാസ്തവത്തിൽ ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാട കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ആ ശമര്യാവനെനിക്ക് ഭൂമാല വാങ്ങി കൊടുക്കും. വളരെ ഇത്രയും സുന്ദരമായൊരു ഫിലോസഫിക്കൽ ആശയം, ഇതുപോലെ സുന്ദരമായ എക്യൂമനിക്കൽ ആശയം വേറെ ഉണ്ടായിട്ടില്ല. എല്ലാ മതങ്ങളെ അവൾ കൂട്ടിക്കെട്ടുകയാണ് ആരാധന എന്ന പൊതുതത്വത്തിൽ. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി, ഇവിടെ വിശദീകരണം പറഞ്ഞാൽ അവളുടെ പാപത്തിലേക്ക് വില ചൂണ്ടുകയാണ്. ശമര്യാസിയോടൊന്നല്ല, എല്ലാവരോടുമായി ഞാനിത് പറയുകയാണ്. ആരുടെയും പാപത്തെ മൂടിവെക്കുവാനുള്ള പരമദാനിയല്ല ആരാധന, ആരാധന എന്ന് പറയുന്നത് ആരുടെയും ആരുടെയും പാപത്തെ മറയ്ക്കുവാനുള്ള മാധ്യമല്ല. പാപമോചനം ലഭിച്ചവൻ ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞതാർപ്പണമാണ് ആരാധന. അവിടെ പ്രിയ സ്നേഹിതരെ, ആരാധന എന്ന് പറയുന്നത് പാപം മൂടാനുള്ള ഉപാധി എന്നാണ് ശമര്യാസ്ത്രീ മനസ്സിലാക്കിയത്. അതിനപ്പുറം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. നാം വായിക്കും യേശുവിന്റെ ഒന്നാമത്തെ ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ചിലർ പറയുന്നു ഏലിയാവെന്ന്, ചിലർ പറയുന്നു യിരെമ്യാവെന്ന്, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനെന്ന്, വേറെ ചിലർ പറയുന്നു യഹൂദനെന്ന്, മറ്റു ചിലർ പറയുന്നു ഗുരു എന്ന്, ഇനിയും ചിലർ പറയുന്നു പ്രവാചകൻ. എല്ലാം ജനാഭിപ്രായം, യേശുക്രിസ്തുവിനെ കുറിച്ച് ജനാഭിപ്രായം. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല യേശുവിന് വിഷയം. ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? മറ്റുള്ളവരൊക്കെ എന്നും പറഞ്ഞുകൊള്ളട്ടെ, വിശ്വകമ്മാള സഭ എന്തെങ്കിലും പറഞ്ഞുള്ള കെ പി എം എസ് എന്ന് പറഞ്ഞാൽ കേരള പുലയ മഹാസഭ, അവരെന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അതൊന്നും എനിക്കറിയണ്ട. എന്നാൽ നിങ്ങൾ, നിങ്ങൾ എന്ന് വെച്ചാൽ എന്നെ 3 വർഷമായി അനുഗമിക്കുന്ന, എന്നോടുകൂടെ നടക്കുന്ന, എന്റെ അത്ഭുതങ്ങൾ കാണുന്ന, എന്റെ അടയാളങ്ങൾ കാണുന്ന ഈ എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? കുറഞ്ഞ പക്ഷം നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതറിയണമല്ലോ. അല്ലെങ്കിൽ അതും ഇതിനെല്ലാം ഒന്നെന്ന് പറയുമ്പോൾ യെസ് എന്ന് പറയാൻ പോകരുത്. അതുകൊണ്ട് നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ കർത്താവ് 1, 2, 3, 4 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയും. ഒന്ന്, യോഹന്നാനോട് തന്നെ ചോദിക്കാം. യോഹന്നാൻ ആദ്യത്തെ മറുപടി പറയുക. 1 യോഹന്നാൻ 1:1-3 അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നോക്കിയതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുകയാണ്, ഗുരു ഞങ്ങൾ അത്ഭുതം കണ്ട് അപ്ലാസടിച്ച് അപ്പം നിന്ന് അതിശയം കൂടിയതാ വേണ്ടി നടന്നവരല്ല ഞങ്ങൾ. 3 വർഷമായി നിന്നെ അനുഗമിച്ചു. ഓരോ ചുവട് വെച്ചപ്പോൾ ഞങ്ങൾ നിന്നെ പരിശോധിച്ചു. മാത്രമല്ല ഓരോ വാക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂലങ്കഷമായി നിന്നെ കുറിച്ച് ആരാഞ്ഞ് നോക്കി. അങ്ങനെ ഞങ്ങൾ കൂലങ്കഷമായി നിന്നെ ആരാഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായത് അവിടുന്ന് ആദ്യം മുതലുള്ളത്, അവിടുന്ന് ആദിമമായ കാരണവചനം, അത് മാത്രമല്ല ജീവന്റെ പ്രത്യക്ഷതയാണ്. അങ്ങ് പിതാവല്ല, പിതാവിനോട് കൂടെ ഇരുന്നവനാണ്. അല്ലയോ കർത്താവേ, നീ യാഥാർത്ഥ്യമാണ്, നിനക്കൊരു വായുണ്ട്, നീ സംസാരിച്ചു ഞങ്ങൾ കേട്ടതാണ്, നിനക്കൊരു ശരീരമുണ്ട് ഞങ്ങൾ തൊട്ടതാണ് നോക്കിയതാണ്. അല്ലയോ ഗുരു, നീ ചരിത്ര യാഥാർത്ഥ്യമാണ്. നാളെ രാത്രി ഞാനത് പറയും. അവിടെ തൽക്കാലം വിടുകയാണ്. യോഹന്നാൻ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നീ ജീവന്റെ പ്രത്യക്ഷത, വചനത്തിന്റെ പ്രത്യക്ഷത, അഥവാ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തിരിക്കുന്നവനാണ്. ഇതാണ് യോഹന്നാൻ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അതിൽ കുറച്ചൊന്നും പറയാൻ നിവൃത്തിയില്ല. ആദ്യ ദിവസം ഞാൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിനെ മഹാദേവും രക്ഷിതാവുമായിട്ടാണ് ഇവർ കണ്ടുമുട്ടുന്നത്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവർ അനശ്വരമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹീതമായ ലോഗോസ്, ലോകോത്ഭവ കാരണമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, വചനം ജഡമായി വന്നവനാണ് നസറായ യേശു ക്രിസ്തു. യോഹന്നാൻ അവിടെ ആദ്യം മുതലുള്ളതായ വചനമാണ്, ഞങ്ങൾ കണ്ടു കേട്ടു തൊട്ടു നോക്കി, അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഗുരു നീ ആദ്യം മുതലുള്ളവനും അനശ്വരമായ ദൈവത്തിന്റെ വചനവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ കൂടെ ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്വീകരിച്ച് അധികം താമസിയാതെ വീട് വിടേണ്ടി വന്നു. വീട് വിട്ടപ്പോൾ എനിക്ക് എവിടെയും പോകാൻ അറിയാതെ ഇങ്ങനെ കറങ്ങി സഞ്ചരിച്ച് തമിഴ്നാട്ടിന്റെ വനഭാഗങ്ങളിലെത്തി. അതുകൊണ്ട് തമിഴ്നാട്ടിന്റെ അനേക ഭാഗങ്ങളിലൂടെ കടന്ന് അത് പഴനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. പഴനിയിൽ രാത്രിയുടെ യാമത്തിലെത്തി ഇങ്ങനെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ, എന്നെ കണ്ട് ഒരാൾ വന്ന് ചോദിച്ചു, എന്താണ് ഇങ്ങനെ രാത്രികളിൽ തെരുവ് നടക്കുന്നത്? ആയിക്കൂടെ പരിചയപ്പെടൂ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കൾ ആരാ? അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു പയ്യൻ. അന്നെന്റെ 26 വയസ്സുള്ള കാലമാണ്. അപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഈ പഴനി കോളേജിലെ ഒരു ലെക്ചറാണ്, എന്റെ പേര് അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യൻ പുരുഷന്മാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്, താങ്കൾ ഇന്ന് രാത്രി എന്റെ കൂടെ പാർക്കാമോ? എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പാർത്താൽ മതി എന്നിരിക്കുമ്പോഴാണ് ഈ ആശ്വാസവചനം. ഞാൻ പറഞ്ഞു, പാർക്കാം. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. അതിരാവിലെ ഇദ്ദേഹം എന്നെ വിളിച്ചുണർത്തി. വിളിച്ചുണർത്തി പറഞ്ഞു, ഇന്ന് നമുക്ക് പ്രകൃതി രമണീയമായ കുറെ സ്ഥലമൊക്കെ കാണാൻ പോകണം. അങ്ങനെ ഞങ്ങൾ പറമ്പിക്കുളം, അമരാവതി തുടങ്ങിയ സ്ഥലങ്ങൾ, അത് മനോഹരമായ മലകൾ, വിടർന്ന് മലർന്നു കിടക്കുന്ന മലമടക്കുകൾ കണ്ട് മടങ്ങി മനങ്ങളൊക്കെ വന്ന് കിടക്കുന്ന രാത്രി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം വീണ്ടും എന്നെ തട്ടിയുണർത്തി നോക്കി, ഇന്നലെ നമ്മൾ പ്രകൃതിയുമായി താതാല്യം പ്രാപിക്കുകയായിരുന്നു, ഇന്നിവിടെ അടുത്തൊരു ആശ്രമമുണ്ട്, അവിടെ സ്വാമിയുണ്ട്, അദ്ദേഹവുമായി അല്പം ആശയവിനിമയം ചെയ്യാം, ആധ്യാത്മികം, അതുകൊണ്ട് അവിടെ പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകാം. അതുകൊണ്ട് അന്ന് ഞാൻ അദ്ദേഹത്തോട് സമ്മതിക്കുകയും അദ്ദേഹം ഇവിടെ എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ചെന്നത് ഒരു സ്വാമിയുടെ ആശ്രമത്തിലാണ്. ആശ്രമത്തിൽ ചെന്നപ്പോൾ കാഷായ വേഷധാരിയായി കമണ്ടലൂധാരിയായിരിക്കുന്ന ഒരു സന്യാസി അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തി. ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, പേര് കൃഷ്ണൻകുട്ടി എന്നാണ്, യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണ്, ഇനി കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ സ്വാമി പറഞ്ഞു, എന്നാൽ നമുക്ക് കുറച്ചുനേരം സംസാരിക്കാമോ? ഞാനും സമ്മതിച്ചു, സംസാരിക്കാം. ഉടനെ സ്വാമി അകത്തുപോയി പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മൂന്ന് പുസ്തകങ്ങൾ, ബൈബിൾ, ഗീത, ഖുറാൻ, ഈ മൂന്ന് പുസ്തകങ്ങളും വെച്ചിട്ട് അദ്ദേഹം ചോദിച്ചത് സംസാരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചാലും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കൃഷ്ണൻകുട്ടി നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? വിശ്വാസം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം, ക്രിസ്ത്യാനികളായി നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്? എന്റെ മറുപടി, ഒന്നേ ഒന്ന്. ഓ, സ്വാമി വിടുകയില്ല. സ്വാമി പറഞ്ഞില്ല, നിങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ട്, ഞാൻ സമർത്ഥിക്കാൻ പോവുക. സമർത്ഥിച്ചാലും. ഉടനെ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻകുട്ടി, ക്രിസ്ത്യാനികൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ട്, പിതാവ്, പുത്രൻ, പവിത്രാത്മാവ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു, മൂന്നാളത്വങ്ങളുള്ള ഏക സാരസത്തെയാണ് ഈശ്വരൻ. ഉടനെ സ്വാമി പറഞ്ഞു, അതെങ്ങനെയാണ് കൃഷ്ണൻകുട്ടി ഇത് ശരിയാകുന്നത്? ഇതെങ്ങനെയാണ് ഒന്നായി തീരുന്നത്? അദ്ദേഹം ഒരു കണക്കാണെന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തരും ഓരോ വ്യക്തികളല്ലേ? പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രൻ മറ്റൊരു വ്യക്തിയാണ്, അതേ സ്വാമി പരിശുദ്ധാത്മാ വേറൊരാളാണോ? ശരിയാണ് സ്വാമി. അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരും കൂടെ ഒരു ദൈവമാകുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഒന്ന് അധികം ഒന്ന്, അധികം ഒന്ന് സമം എത്ര? കുറച്ചു നേരം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വാമി, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം മാത്തമാറ്റിക്കൽ ഗോഡല്ല, കണക്ക് ശാസ്ത്രപരമായ ദൈവമല്ല. എന്നാൽ സ്വാമിക്ക് വേണ്ടി ഞാനൊരു കണക്ക് അങ്ങോട്ട് പറയാം. ഒന്ന് ഗുണം ഒന്ന് സമം. സ്വാമി ഇന്നുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒന്ന് അധികം ഒന്ന് സമം മൂന്ന് എന്നുള്ളതല്ല, ഒന്ന് ഗുണ ഒന്ന് സമം എക്കാലത്തും ഒന്നായിരിക്കുന്ന ഒന്ന്. അതുകൊണ്ട് ഏകനായ ദൈവത്തിന്റെ അവനിയിലെ അവതാരമായ അനശ്വരനായ യേശു ക്രിസ്തു, അവൻ ദൈവത്തിന്റെ വെളിപ്പെട്ടതായ മൂർത്തീഭാവമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അനുഗമിക്കുന്നു. അത്ഭുതം കണ്ടതുകൊണ്ടോ അടയാളം കണ്ടതുകൊണ്ടോ അല്ല ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അനേകം ആളുകളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല, ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്നോട് സംസാരിച്ചോ പറഞ്ഞത്, യേശു ക്രിസ്തു വളരെയേറെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഇന്നും അത്ഭുതത്തോടാണ് വലിയ കൂറ്. ഇവിടെ വാസ്തവത്തിൽ ഇത്രയും ആളുകൾ വന്നത് തന്നെ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ഞാനത് ചോദിക്കും, രോഗശാന്തിയില്ലാത്തൊരു പ്രസംഗം ഞാനാണ് ഇവിടെ 12 വർഷത്തിൽ. അത് 12-ാം വർഷം ചരിത്രത്തിന് കൊള്ളാവുന്നതാണ്. പലതിന്റെയും 12 വർഷമുണ്ടല്ലോ. അതുകൊണ്ട് രോഗശാന്തി ഇല്ലാതെ പ്രസംഗിക്കാൻ വന്നൊരുത്തൻ ഞാനേ ഉള്ളൂ. അവർ പറഞ്ഞത് സംഘാടകർ പറഞ്ഞതാണ്. അപ്പൊ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണം, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഇന്ന് പലരും പ്രസംഗിക്കുന്നത്. എന്നോട് വന്ന ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു വളരെയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പറയൂ കുറെ അത്ഭുതങ്ങൾ. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയുള്ള കാര്യം നോക്ക്, ഞങ്ങളുടെ പുസ്തകത്തിൽ ഒരു വലിയ സുന്ദരമായ കഥയുണ്ട്. എന്റെ വലിയപ്പൂപ്പനാണ് ഭഗവാൻ കൃഷ്ണൻ. ഞാൻ ജാതിയിൽ ഇടയനാണ്, യാദവനാണ്, അദ്ദേഹം എന്റെ അപ്പൂപ്പനാണ്. അപ്പോൾ എന്റെ അപ്പൂപ്പനായ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ കൂട്ടരുമായിട്ട് സഞ്ചരിക്കുകയാണ്. പാണ്ഡവർ അന്ന് അജ്ഞാതവാസം നിമിത്തം കാട്ടിൽ കഴിയുകയാണ്. ഭഗവാൻ കൃഷ്ണനും കൂട്ടരും വിശന്നു പോരുന്ന പാഞ്ചാലിയുടെ അടുക്കൽ ചെന്നു. പാഞ്ചാലിയോട് പറഞ്ഞു, പാഞ്ചാലി, ഭക്ഷണം വേണം. പാഞ്ചാലിയോ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണൻ, ആകെക്കൂടെ കയ്യിലുള്ളത് ഒരു അക്ഷയപാത്രം. അതിനൊരു വ്യവസ്ഥയുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ച് അക്ഷയപാത്രം കഴുകി വെച്ചാൽ പിന്നെ തക്ഷണം ഭക്ഷണം കിട്ടുകയില്ല. പാഞ്ചാലിയോട് കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ പാഞ്ചാലി, വിശപ്പ് കലശൽ, കൊണ്ടുവരൂ ഭക്ഷണം, നിവൃത്തിയില്ല, കൃഷ്ണൻ ക്ഷമിച്ചു. ഉടനെ പാഞ്ചാലിയോട് കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ ആ കഴുകി വെച്ച പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. പാഞ്ചാലി കഴുകി വെച്ച പാത്രം കൃഷ്ണന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. കൃഷ്ണൻ ആ പാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ, നമ്മുടെ പല സഹോദരിമാരും പലവട്ടം കഴുകിയാലും പാത്രത്തിലെ അഴുക്ക് പോകാത്തതുപോലെ, പാഞ്ചാലി പലവട്ടം കഴുകിയിട്ടും പോകാതെ വണ്ണം പറ്റിയിരിക്കുന്ന ഒരു ചീരയുടെ അറ്റം കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണനെടുത്ത് നാക്കിന്റെ അറ്റം നിന്ന് പറ്റിച്ചപ്പോൾ അദ്ദേഹത്തിന് നിറഞ്ഞു, കൂടെയുള്ളവർക്ക് നിറഞ്ഞു. ഞാൻ ക്രിസ്ത്യൻ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ ക്രിസ്തുവിന് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നില്ലേ? ഇതാ നോക്ക്, കഴുകി വെച്ച പാത്രത്തിൽ പറ്റിയിരുന്ന ചീരയുടെ അറ്റം കൊണ്ട് വിശപ്പ് പറ്റി അറുത്ത് കളഞ്ഞ കൃഷ്ണനാണോ വലുത്, ക്രിസ്തുവാണോ വലുത്? ആ ക്രിസ്ത്യാനിയെ ഞാനൊന്ന് തോൽപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇയാൾ വീണ്ടും വന്നു. വീണ്ടും വന്നതിനോട് പറഞ്ഞു, ഇതിലും വലിയ അത്ഭുതം പറയൂ. ഉടനെ അയാൾ പറഞ്ഞിരിക്കുന്നതാണ്, ഇതിലും വലിയൊരു അത്ഭുതം ചെയ്തത്, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഇതേയുള്ള കഥ നോക്കിയ കഥയാണ്. രാമായണത്തിൽ സുന്ദരമായൊരു കഥയുണ്ട്. ആ കഥ ഇതാണ്, രാമൻ കാട്ടിലൂടെ നടന്നു പോകുകയാണ്. രാമന്റെ കാല ഒരു കല്ലിന്മേൽ വെട്ടി. പണ്ടൊരു സുന്ദരിയായ തരുണീമണി മനുഷ്യ ശാപം കൊണ്ട് കല്ലായി കിടക്കുകയായിരുന്നു. ഈ കരിങ്കല്ലായ ഈ പെണ്ണിന്റെ മേൽ രാമന്റെ കാലൊന്ന് മുട്ടുകയും അവൾ കാമിനിയെ മണിയായി തീരുകയും ചെയ്തു. കരിങ്കല്ലിനെ കാമിനിയമണിയാക്കിയ രാമനാണോ വലുത്? ഉള്ള ശവത്തെ ജീവിപ്പിച്ച ക്രിസ്തുവാണോ വലുത് എന്ന് ചോദിച്ചപ്പോൾ ആ ക്രിസ്ത്യാനിയെ 2 തോൽപ്പിച്ച ചാരിതാർത്ഥ്യം എനിക്ക്. എന്നാൽ ഞാൻ പറഞ്ഞ ചുരുക്കം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടല്ല ഞാൻ അവനെ സ്വീകരിക്കുന്നത്, അടയാളങ്ങൾ ചെയ്തതുകൊണ്ടല്ല ഞാൻ അവനെ പ്രസംഗിക്കുന്നത്. നേരെ മറിച്ച് പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾക്ക് തുല്യം ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ ഇതിന്റെ പിന്നിൽ എനിക്ക് എത്രയോ വസ്തുതകളുണ്ട്. അതൊന്നും ഞാൻ പറയില്ല, അന്ന് ക്രിസ്ത്യാനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, ഇതെല്ലാം കഥകളുമാണ്. എന്നാൽ നേരെ മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതത്തിന് വേണ്ടിയല്ല ഞങ്ങൾ അവൻ അനുഗമിക്കുന്നത്. ഗുരു ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു, ഗുരു ഞങ്ങൾ നിന്നെ പരിശോധിച്ചു, ഗുരു കൂലങ്കഷമായി നിന്നെ പരിശോധിച്ചു. നോക്കിയതും സമം കൂലങ്കഷമായി പരിശോധിച്ചതും അർത്ഥാൽ റിസർച്ച് ചെയ്ത് നോക്കിയതും, അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായതാണ് അവിടുന്ന് ദൈവത്തിന് അനുഗ്രഹീതമായ വചനം ജഡം ധരിച്ചു വന്നവനാണ്. ഇതാണ് യോഹന്നാൻ പറയുന്നത്, അവതരിച്ചു വന്ന വചനം യോഹന്നാൻ. ഇനി നമുക്ക് വേറൊരാളുടെ അടുക്കിലേക്ക് ചെല്ലണം. ശിമയോൻ ലൂക്കോസ് 2:30-31 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വചനം ജഡമായി വന്നവൻ. മറിയ യേശുവിനെ പ്രസവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. അപ്പോൾ ആ ശിശുവിനെയും കൊണ്ട് ന്യായപ്രമാണത്തിലെ ചില കർമ്മങ്ങൾ ആചരിക്കാൻ വേണ്ടി യെരുശലേം ദൈവാലയത്തിലേക്ക് വരികയാണ്. അവിടെ ഒരു യഹൂദ ശിമിയോൻ എന്നൊരു വയസ്സനുണ്ട്. കാലങ്ങൾ കൊണ്ട് ഈ ശിമിയോൻ എന്ന് പറയുന്ന വയസ്സൻ ദൈവത്തിന് അരുളപ്പാട് ലഭിച്ച് കാത്തു കിടക്കുകയാണ്,
കാത്തിരിക്കുന്നത് ദൈവത്തിന് മഷിയെ കാണുവാൻ. അദ്ദേഹത്തിന് ലഭിച്ച അരുളപ്പാടെന്ന് പറയുന്നത് ദൈവത്തിന് മഷിയെ കണ്ടിട്ടേ നീ മരിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അരുളപ്പാട് ലഭിച്ചാൽ അദ്ദേഹത്തിന് അറിയാം, റോമൻ സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു യഹൂദ വനിതയ്ക്ക് ഒരാൺകുട്ടിയുണ്ടായാൽ യെരുശലേം ദൈവാലയത്തിലേക്ക് വരും. ഇവിടെ വെച്ച് അങ്ങനെ ദൈവത്തിന് മഷി എവിടെയെങ്കിലും ജനിച്ചാൽ ഇവിടെ വെച്ച് കാണാമെന്ന് കരുതി യഹൂദനായ ഈ ശിമിയോൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ആശ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവാത്മാവിന്റെ നിവേശത്താൽ അദ്ദേഹം ദൈവാലയത്തിലേക്ക് ചെന്നു. കാത്തിരിക്കുകയാണ്, ഇതാ വരുന്നു. അനവധി യൂതത്തരുണികൾ ആദ്യം കിട്ടിയ ആൺകുട്ടികളെ കൈലേന്തിക്കൊണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുവാനുള്ള യാഗവസ്തുവായ ആട്ടിൻകുട്ടികളെ കൈലേന്തി യെരുശലേം ദൈവാലയത്തിലേക്ക് വന്നുപോകുന്ന നിരവധി അമ്മമാർ. ശിമിയോന് കുറെ നേരം കഴിഞ്ഞപ്പോൾ ആശ നശിച്ചു, നിരാശ നിവധിച്ചു. അദ്ദേഹത്തിന്റെ വളരെയേറെ തളർന്ന മുഖം കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി മണിക്കൂറുകൾക്ക് വലിയ വലിയ നീളം വെച്ച് യാമങ്ങളാകുന്നു എന്ന്. അത്രയ്ക്ക് അദ്ദേഹം ക്ഷീണിതനായിരിക്കുമ്പോൾ ഇതാ വരുന്നു ഒരു യൂതത്തരുണി, ഉണങ്ങിയ കൈകൾ വരണ്ടൊരു ശിശു. യാതൊരു യൂതത്തരുണിയും ആദ്യം കിട്ടിയ ആൺകുട്ടിക്ക് വേണ്ടി ഒരു ആണാട്ടിൻകുട്ടി യായം കഴിക്കുമെന്നിരിക്കേ, ഒരാണാട്ടിൻകുട്ടിയെ വാങ്ങിക്കുവാൻ കാശില്ലാത്തത് കൊണ്ട് രണ്ട് കാശിനും നാല് കിട്ടുന്ന കുറുപ്രാക്കളിൽ രണ്ടിനെയും കൈലേന്തിക്കൊണ്ട് യെരുശലേം ദൈവാലയത്തിനകത്തേക്ക് വന്നു പോകുന്ന മറിയത്തിന്റെ കയ്യിലിരിക്കുന്ന ശിശുവിനെ കണ്ടപ്പോൾ ശിമിയോന്റെ കാലുകളെ ചലനം, ആത്മാവിൽ ആവേശ കണ്ണുകളെ തിളക്കം. ശിമിയോൻ അവിടെ എഴുന്നേറ്റ് മറിയത്തിന് അടുക്കലേക്ക് വന്ന് ആ ശിശുവിനെ തന്റെ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് ലൂക്കോസ് 2:30-31. അല്ലയോ നാഥ, എന്നെ സമാധാനത്തോടെ വിട്ടേക്കണം. അവിടുന്ന് ഇസ്രായേലിന്റെ മഹത്വമാണ്, ജാതിയുടെ പ്രകാശമാണ്. ഇസ്രായേലിൻ ജാതി ഉൾപ്പെടെയുള്ള സകലജാതിക്ക് വേണ്ടി ദൈവമേ നീ ഒരിക്കൽ നിന്റെ രക്ഷയാണ്. യേശു ക്രിസ്തു ഇസ്രായേലിന്റെ മഹത്വമാണ്, ജാതികൾക്ക് പ്രകാശമാണ്. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു സകലജാതിക്കും വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട അനുഗ്രഹീതമായ രക്ഷയാണ്. ആ രക്ഷയാണ് യോഹന്നാൻ കൈക്കുമ്പിളേന്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി അഖിലാണ്ടകാരകനായും ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ബ്രഹ്മാണ്ട കടാകത്തിന് ജന്മം കൊടുത്ത അഖിലാണ്ടകാരകനായ ദൈവത്തിന്റെ അനുഗ്രഹീത ലോകാസായ യേശു ക്രിസ്തു.